Yesterday morning, we looked at this description of Jesus' life and ministry in Acts chapter 2.
Apostle Pravartikal 2nd adhyayathil യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ഉള്ള ദൈവവചനങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 2nd അധ്യായത്തിൽ നിന്നും നാം കാണുകയായിരുന്നു.
From what Peter said,
പത്രോസ് പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന്.
And there are two things. He quotes it from Psalm 16.
സങ്കീർത്തനം 16 നിന്നും ഉദ്ധരിച്ച് പൗലോസ് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നു.
It says in verse 25, David says this about Jesus Christ.
അവിടെ 25ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദാവീദ് ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എന്നാണ്.
ടു തിങ്സ്,
രണ്ട് കാര്യങ്ങൾ.
ഐ വാസ് ഓൾവേസ് ബിഹോൾഡിംഗ് ദ ലോർഡ് ഇൻ മൈ പ്രസൻസ്.
ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു.
ദാറ്റ്സ് നമ്പർ
1.
Then 2, ഹി ഈസ് ഓൾവേസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്.
രണ്ട്, അവൻ എന്റെ വലത്തുഭാഗത്ത് എപ്പോഴും ഇരിക്കുന്നു.
ബിക്കോസ് ഓഫ് ദാറ്റ്,
അതുകൊണ്ട്
ഐ ആം അറ്റ് റെസ്റ്റ്,
ഞാൻ സ്വസ്ഥനാണ്.
He was always at rest.
Eppozhum avan swasthanayirunnu.
He was not shaken. That means he was at rest.
Avan swasthanayirunnu, kulungi poyilla ennaanu indre artham.
Earthquake, storm, anything, it didn't shake him.
Bhoomi kulukkamo kodungaatho endu vannalum avan kulungi poyilla.
So there is the secret that we can learn from him.
അതുകൊണ്ട് നമുക്ക് അവനിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു രഹസ്യമുണ്ട്.
So yesterday we saw a little bit about that first sentence, what it means to keep the Lord before us always.
എപ്പോഴും കർത്താവിനെ നമ്മുടെ മുമ്പിൽ വെക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി.
Then we will always be at rest.
അങ്ങനെയെങ്കിൽ നാം എപ്പോഴും സ്വസ്ഥരായിരിക്കും.
We want to look at the second part of that now.
ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ചുകൂടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു.
See, in the Bible, the right hand is a symbol of power.
ദൈവവചനത്തിൽ വലതുകരം എപ്പോഴും ദൈവത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു.
So here he is saying he is at my right hand means he is the source of my power.
അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ ശക്തിയുടെ ഉറവിടം അവിടുന്നാണ് എന്നാണ്.
First of all, I live in God's presence so that I will never be shaken.
ഒന്നാമതായി ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല.
He is always at my right hand to help me.
അതുമാത്രമല്ല, എപ്പോഴും എന്നെ സഹായിക്കുവാനായി എന്റെ വലതുഭാഗത്തുണ്ട്.
ഐ എം നോട്ട് എ ഹെൽപ്ലെസ് പേഴ്സൺ.
ഞാനൊരു സഹായമറ്റ വ്യക്തിയല്ല.
ഇഫ് ഐ എം എ ഹെൽപ്ലെസ് പേഴ്സൺ, ഐ വിൽ ബി ഷേക്കൻ.
ഞാനൊരു സഹായമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കുലുങ്ങിപ്പോകും.
സോ ഐ ടോൾഡ് യു ഇൻ ജോൺ 14 ദാറ്റ് ജീസസ് സ്പോക്ക് അബൌട്ട് ദ കമിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ റിലേഷൻ ടു ഒബേയിങ് ഹിസ് കമാൻഡ്മെന്റ്സ്.
യോഹന്നാൻ 14ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ, നിറവിനെക്കുറിച്ച് പറയുമ്പോൾ കൽപ്പന പ്രമാണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
He said, if you love me, you'll keep my commandments.
15ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
And since that is difficult for you to keep, I will ask the Father to give you a helper.
നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ നിങ്ങൾക്ക്
നൽകും.
നിങ്ങൾക്ക് ആ കൽപ്പനകൾ പാലിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സഹായി.
That is the Holy Spirit of truth.
അതാണ് സത്യത്തിന്റെ ആത്മാവ്.
Who is at the moment only with you, but in that day he will be in you. Verse 17.
ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ഈ ആത്മാവ്, 17ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പിന്നീട് നിങ്ങൾക്കുള്ളിൽ വസിക്കും.
And then he says, I will not leave you as orphans.
അതിനെ തുടർന്ന് അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
An orphan is a helpless person.
അനാഥൻ എന്ന് പറയുന്നത് സഹായമറ്റ ഒരു വ്യക്തിയാണ്.
Without a father, mother,
പിതാവില്ലാത്ത, മാതാവില്ലാത്ത.
And that is how all the people in the Old Testament were.
പഴയ നിയമത്തിലുള്ള ആളുകളെല്ലാം അങ്ങനെയായിരുന്നു.
Even though the Holy Spirit was upon them, they didn't have a father.
അവർക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പിതാവില്ലായിരുന്നു.
They could not look up to God and say, Father.
ദൈവമുഖത്തേക്ക് നോക്കി പിതാവേ എന്ന് അവർക്ക് വിളിക്കുവാൻ സാധ്യമായിരുന്നില്ല.
Orphans.
അവർ അനാഥരായിരുന്നു.
These disciples were orphans.
ഈ ശിഷ്യന്മാരും അനാഥരായിരുന്നു.
Even Jesus was with them, they were orphans.
യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ അനാഥരായിരുന്നു.
That's why it says here, I will not leave you like this state of being orphans.
അതുകൊണ്ടാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് പോലെ നിങ്ങളെ അനാഥരായി ഞാൻ വിടുകയില്ല.
So that means they were orphans even at that time.
ആ സമയത്ത് പോലും അവർ അനാഥരായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
But he is saying I will not leave you like that.
ഞാൻ നിങ്ങളെ അപ്രകാരം വിടുകയില്ല.
I will come to you in the person of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
The reason why he said it's better for you that I go away.
അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് യേശു പറഞ്ഞു.
The reason was that if he was there he could only be in Israel at one time.
യേശു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഇസ്രായേലിൽ മാത്രമേ യേശുവിനെ നിൽക്കുവാൻ കഴിയുമായിരുന്നു.
He cannot be in India or China or Africa.
ഒരേ സമയത്ത് അവിടെ ഇന്ത്യയിലോ ചൈനയിലോ ആഫ്രിക്കയിലോ എന്നാൽ ഞാൻ പോവുകയാണെങ്കിൽ അത് മെച്ചമാണ്.
Then the Holy Spirit will come.
അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വരും.
And he can be with every believer in every country so that none of them are orphans.
എല്ലാ രാജ്യത്തുമുള്ള എല്ലാ വിശ്വാസികളോടൊപ്പവും പരിശുദ്ധാത്മാവിനെ വസിക്കുവാനും അവർ അനാഥരല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ നയിക്കുവാനും കഴിയും.
An orphan is very insecure.
ഒരു അനാഥൻ വളരെ അരക്ഷിത ബോധമുള്ളവനാണ്.
He will always be at unrest.
അവൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും.
And many many believers are like that.
അനേകം വിശ്വാസികളും അപ്രകാരമാണ്.
Even though we say God is our father,
ദൈവം ഞങ്ങളുടെ പിതാവാണ് എന്നവർ പറയുന്നെങ്കിലും,
we don't have that assurance that the ruler of this universe is my father.
ഈ ലോകത്തിന്റെ ഈ അഖിലാണ്ടത്തിന്റെ അധിപൻ എന്റെ പിതാവാണ് എന്നൊരു ബോധ്യം അവർക്കില്ല.
You see that even in full-time Christian workers.
പൂർണ്ണ സമയ ക്രിസ്തീയ വേലക്കാരുടെ ജീവിതത്തിൽ പോലും നമുക്കത് കാണുവാൻ കഴിയും.
See Jesus, take this matter of money.
ഈ പണത്തിന്റെ കാര്യം തന്നെ എടുക്കുക, യേശുവിനെ നോക്കുക.
See, orphan needs money to survive in the world. He doesn't have it because he doesn't have a father.
അനാഥന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ പണം ആവശ്യമാണ്. അവന്റെ കയ്യിൽ പണമില്ല, കാരണം അവനൊരു പിതാവില്ല.
He has to be dependent on some other person who is not his father to help him.
അവനെ സഹായിക്കുവാനായി അവന്റെ പിതാവല്ലാത്ത മറ്റൊരുവനിൽ ആശ്രയിച്ചാണ് അവൻ ജീവിക്കുന്നത്.
To go to some orphanage or some friend or something to help him.
ഒരു സുഹൃത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഓർഫനേജോ എവിടെയെങ്കിലും പോയി സഹായം അവൻ സ്വീകരിക്കുന്നു.
When you have a father,
എന്നാൽ നിങ്ങൾക്കൊരു പിതാവുണ്ടെങ്കിൽ,
all you children, you got a father. If you need something, who do you go to?
നിങ്ങൾ പിതാക്കന്മാരുള്ള കുഞ്ഞുങ്ങളാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുക്കലേക്കാണ് പോവുക?
You don't go to your neighbor.
നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരന്റെ അടുക്കേക്കല്ല പോകുന്നത്.
You don't go to somebody in the church.
സഭയിലുള്ള മറ്റാരുടെയെങ്കിലും അടുത്തേക്കല്ല നിങ്ങൾ പോകുന്നത്.
Unless your father is an evil father.
നിങ്ങളുടെ പിതാവ് ഒരു ദുഷ്ടനാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ
പോയി. You are like an orphan again.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അനാഥനെ പോലെയാണ്.
But if you have got a good father, you'll go to him.
നിങ്ങൾക്ക് ഒരു നല്ല പിതാവുണ്ടെങ്കിൽ ആ പിതാവിന്റെ അടുക്കലേക്ക്.
And if he's a very wealthy father,
അദ്ദേഹം ധനികനായ ഒരു പിതാവും കൂടെയാണെങ്കിലോ,
why would you go to anybody else?
മറ്റാരുടെയെങ്കിലും അടുത്തേക്ക് നിങ്ങൾ പോകുമോ?
Think for example,
ഉദാഹരണത്തിന്,
if your father is the richest person in the whole world,
ee logathile ethum dhanikanaya vyaktiyana ningalude pidavengil,
or the richest person in India,
allengil Indiyile ethum dhanikanaana,
that is your father, a very loving father,
ningale snehikkuna ningalude pidavu,
and you have a need, some financial need,
ningalku saambathikamaya oru avashyam undu,
and you come to me,
ennittu ningal ende edukkilekku varunu,
brother Zach, can you give me some money?
Sohan Zach, thangal enikku korchu panam tharamo?
I see your father is the richest person in India and you're coming to me.
നിങ്ങളുടെ പിതാവ് ഇന്ത്യയിലെ ഏറ്റവും ധനവാനായിട്ട് നിങ്ങൾ എന്റെ അടുത്താണോ പണം ചോദിച്ചു വരുന്നത്?
I don't have anything compared to what your father has.
നിങ്ങളുടെ പിതാവിനുള്ളതിന്റെ ഒരു അംശം പോലും എനിക്കില്ലല്ലോ.
Why don't you go to him?
എന്തുകൊണ്ട് നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല?
I think I know.
എനിക്കറിയാം അതിന്റെ ഉത്തരം എന്ന് ഞാൻ ചിന്തിക്കുന്നു.
Your father has disinherited you and rejected you.
നിങ്ങളുടെ പിതാവ് നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾക്കുള്ളതൊന്നും തരാതെ നിങ്ങളെ വിട്ടിരിക്കുന്നു.
He has put you out of the house and you're an orphan.
നിങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു, നിങ്ങൾ ഒരു അനാഥനാണ്.
Then even if your father is the richest father, you have to go to other people and ask.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പിതാവ് ഏറ്റവും ധനികനാണെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അടുക്കൽ പോയി ചോദിക്കേണ്ടി വരും.
Now you think of all the preachers and pastors in the world today whom you have heard.
ഇന്ന് നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ കേൾക്കുന്ന ഈ പാസ്റ്റർമാരെയും പ്രസംഗകരെയും ഒക്കെ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
When they have a need,
അവർക്കൊരു ആവശ്യമുള്ളപ്പോൾ,
why do they go to people and say, please give me money?
അവരെന്തിനാണ് ആളുകളുടെ അടുക്കലേക്ക് പോയി ഞങ്ങൾക്ക് പണം തരണം എന്ന് ചോദിക്കുന്നത്?
I'll tell you.
കാരണം ഞാൻ പറയാം.
They don't have a father.
അവർക്കൊരു പിതാവില്ല.
They are orphans.
അവർ അനാഥരാണ്.
I left my job in the Navy 51 years ago.
51 varshangalkku munpu Navy il ende joli njan upekshichathaan.
I had the good fortune when I was a young man to be instructed by one of the godliest men in India called Brother Bhakt Singh.
ഞാൻ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ദൈവഭക്തനായ ഭക്ത് സിംഗ് എന്ന ഒരു സഹോദരനാൽ എനിക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിപ്പിക്കപ്പെട്ടവനാണ്.
He was a Sikh convert and was an apostle who planted hundreds of churches.
സിഖ് മതത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ് ഒരു അപ്പോസ്തലനായി നൂറുകണക്കിന് സഭകൾ സ്ഥാപിച്ച ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹം.
But there were two things I admired in him which I never saw in anybody else.
മറ്റാരിലും ഞാൻ കാണാതിരുന്ന അദ്ദേഹത്തിൽ ഞാൻ വളരെ ആദരവോടെ കണ്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു.
He never asked anybody for money.
അവൻ അദ്ദേഹം ആരോടും പണം ചോദിച്ചില്ല.
And secondly, he did not depend on American people to run his help run his churches.
രണ്ടാമതായി അമേരിക്കൻ പണം ആശ്രയിച്ചല്ല തന്റെ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലെ ആളുകളെ ആശ്രയിച്ചല്ല അദ്ദേഹം സഭകൾ.
I admired that. I said, we are Indians. Why do we have to depend on anybody else?
ഞാൻ അത് വളരെ ബഹുമാനിച്ചു. നമ്മൾ ഇന്ത്യക്കാരാണ്, എന്തിനാണ് മറ്റുള്ള അമേരിക്കക്കാരെ നാം ആശ്രയിക്കുന്നത്?
And when I was very young, he gave me 3 bits of advice.
ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹം എനിക്ക് 3 ഉപദേശങ്ങൾ എന്നോട് പറഞ്ഞു.
I was like a little Timothy to him. He was 37 years older than me.
എന്നെക്കാട്ടിൽ 37 വയസ്സുള്ള ആ ദേവദാസൻ അദ്ദേഹത്തിന് ഞാൻ ഒരു കൊച്ചു തിമോത്തിയോസിനെ പോലെ അദ്ദേഹം എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു.
He said, one never in your life make your earthly needs known to any human being.
അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ ഒന്നും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോടും ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയിക്കരുത്.
Tell your heavenly father.
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പറയുക.
Secondly,
രണ്ടാമത്,
don't waste any money on yourself. Live very very simply with minimum things that you need for your life.
നിനക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഏറ്റവും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്തി നീ ജീവിക്കുക.
Don't buy unnecessary clothes and unnecessary luxuries.
ആവശ്യമില്ലാത്ത തുണികളും ആവശ്യമില്ലാത്ത ആഡംബരങ്ങളും നീ വാങ്ങിക്കൂട്ടരുത്.
And thirdly,
മൂന്നാമത്,
if anybody accuses you, just keep your mouth quiet.
ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തുകയോ കുറ്റം പറയുകയോ ചെയ്താൽ നിന്റെ വായ അടച്ചു വെക്കുക.
Don't defend yourself.
നിന്നെ തന്നെ നീ ന്യായീകരിക്കരുത്.
Your father will defend you.
നിന്റെ പിതാവ് നിന്നെ ന്യായീകരിച്ചോളും.
That was more than 50 years ago he gave me that advice.
50 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എനിക്ക് തന്ന ഉപദേശമാണ്.
I have followed that advice all these years, all those 3 things.
ഈ 3 കാര്യങ്ങളും എന്റെ ഈ കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ അത് പാലിച്ചിട്ടുണ്ട്.
I have never in my life asked anybody for money.
ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരോടും പണം ചോദിച്ചിട്ടില്ല.
Even when my wife and I were very poor in the early days, we never borrowed money from anybody.
ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ വളരെ പാവപ്പെട്ടവരായിരുന്നപ്പോൾ പോലും ആരോടും പണം കടം വാങ്ങിയിട്ടില്ല.
I have never got in debt in all my 78 years.
എന്റെ 78 വയസ്സ് പ്രായമായി എനിക്ക് ഇതുവരെ ഞാൻ കടക്കാരനായി ജീവിച്ചിട്ടില്ല.
When I had little, my wife and I decided, okay, God has given us only little, we'll live with this little.
ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഭാര്യയും കൂടി തീരുമാനിച്ചു നമുക്കുള്ള ഈ കുറച്ച് ഉള്ള അതിൽ പരിമിതപ്പെട്ട് ജീവിക്കാം.
We didn't say, oh, we must have washing machine, we must have a car.
അന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ആ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വേണം, ഞങ്ങൾക്ക് കാർ വേണം, അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല.
There's nothing wrong with these things.
അതൊന്നും തെറ്റാണ് എന്നല്ല അതിന്റെ അർത്ഥം.
Somebody can afford it, get it.
നിങ്ങൾക്ക് അതിന് ഉള്ള പണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളുക.
What do you do when you don't have the money to buy that?
എന്നാൽ നിങ്ങൾക്ക് അത് വാങ്ങുവാനുള്ള പണമില്ലെങ്കിലോ?
Then we wash our clothes the way Jesus washed his clothes.
അങ്ങനെ വരുമ്പോൾ യേശു എങ്ങനെ തുണി കഴുകിയോ അതുപോലെ നമ്മളും തുണി കഴുകും.
How do you think Jesus washed his clothes?
യേശു ക്രിസ്തു എങ്ങനെയാണ് തുണി കഴുകിയത് എന്ന്
നിങ്ങൾ ചിന്തിക്കുന്നു? He washed his clothes. He didn't wear dirty stinking clothes all the time.
യേശു ക്രിസ്തു തുണി കഴുകി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഏതായാലും വൃത്തികെട്ട മണക്കുന്ന തുണിയൊന്നും യേശു ധരിച്ചില്ല.
He didn't have a washing machine.
യേശു ക്രിസ്തുവിന് വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നല്ലോ.
He washed with his hands.
യേശു ക്രിസ്തു കൈകൊണ്ടാണ് തുണി കഴുകിയത്.
He didn't have fork and knife to eat. He ate with his hands also.
യേശു ക്രിസ്തുവിന് കഴിക്കാൻ ഫോർക്കും സ്പൂണും ഒന്നും കത്തിയും ഒന്നും ഇല്ലായിരുന്നു. യേശു ക്രിസ്തു കൈകൊണ്ടാ ഭക്ഷണം കഴിച്ചത്.
He didn't have a car. He walked.
യേശു ക്രിസ്തുവിന് കാർ ഇല്ലായിരുന്നു. യേശു ക്രിസ്തു നടന്നാ പോയത്.
So there are so many things today Christian workers think we need it.
ഇന്ന് ക്രിസ്തീയ പ്രവർത്തകർ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും അത് ഞങ്ങൾക്ക് ആവശ്യമാണ് വേണമെന്നാണ്.
And so they behave like orphans.
അതുകൊണ്ട് അവർ അനാഥരെ പോലെ പെരുമാറുന്നു.
They write letters to America and Europe.
അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കത്തുകൾ എഴുതുന്നു.
We are poor, we need some money here.
ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണം ആവശ്യമാണ്.
Did Jesus do that even once?
യേശു ക്രിസ്തു ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തോ?
Did the apostle Paul do it anytime?
അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തോ?
Any of the apostles do it?
ഏതെങ്കിലും അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തോ?
Did Elijah, Elisha anyone do that?
ഏലിയാവോ എലീശാവോ ആരെങ്കിലും ചെയ്തോ?
No.
ഇല്ല.
It is all these worldly organizations that do such things.
ഇപ്രകാരം ചെയ്യുന്നത് ഈ ലോകപ്രകാരമുള്ള പല സ്ഥാപനങ്ങളും.
We have to ask ourselves, all these pastors and television evangelists, who are they following? Jesus and the apostles or these worldly organizations?
അതുകൊണ്ട് ഈ പാസ്റ്റർമാരോടും ഈ ടെലിവിഷൻ പ്രസംഗകരോടും ഒക്കെ ചോദിക്കേണ്ടത്, നിങ്ങൾ ആരെയാണ് പിൻപറ്റുന്നത്? യേശു ക്രിസ്തുവിനെയാണോ, അതോ ഇന്ന് കാണുന്ന ഈ തരത്തിലുള്ള തെറ്റായ മാതൃകകളെയാണോ?
Do you really have a father in heaven or are you an orphan?
നിങ്ങൾ സ്വർഗസ്ഥനായ ഒരു പിതാവ് നിങ്ങൾക്കുണ്ടോ, അതോ നിങ്ങൾ ഒരു അനാഥനാണോ?
You are at unrest because your father is not at your right hand.
നിങ്ങൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥനായിരിക്കുന്നത്? നിങ്ങളുടെ പിതാവ് നിന്റെ വലത്തുഭാഗത്തില്ല.
Jesus said he is at my right hand, so I will not be shaken.
യേശു പറഞ്ഞു, അവൻ എന്റെ വലത്തുഭാഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല.
And I can say my father has been at my right hand all these years of my Christian life.
എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ കാലയളവ് മുഴുവൻ എന്റെ പിതാവ് എന്റെ വലത്തുഭാഗത്തുണ്ടായിരുന്നു എന്ന് ഞാൻ സാക്ഷ്യം
പറയും. I never understood it fully for many years.
അനേക വർഷങ്ങൾ എനിക്ക് അത് പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല.
But he was there.
എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നു.
And therefore I never had to go to a man for money.
അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മനുഷ്യന്റെ അടുത്തേക്കും പണത്തിന് വേണ്ടി പോകേണ്ടി വന്നിട്ടില്ല.
So after we practiced it and found it to be true in our family.
ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഞങ്ങൾ പരിശീലിക്കുകയും അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തപ്പോൾ,
next step was,
അടുത്ത
അടി, I had proved it first in my life.
എന്റെ ജീവിതത്തിൽ
as a single person.
ഒരു വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഞാൻ അത് തെളിയിച്ചിരുന്നു.
You know, for some years before I was married, I was serving the Lord and I never asked anybody for money.
ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ സിംഗിളായി ഞാൻ കർത്താവിനെ സേവിച്ച സമയത്തും ഞാൻ ആരോടും പണം ചോദിച്ചിരുന്നില്ല.
And I really told this to the Lord.
ഞാൻ ദൈവത്തോട് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു.
When I left the Navy,
ഞാൻ നേവി വിട്ടപ്പോൾ,
I took all my 8.5 year savings and gave it away for the Lord's work and reduced my bank account to zero.
ഞാൻ ആ സമയത്ത് 8.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പണം മുഴുവൻ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് എടുത്ത് ദൈവവേലയ്ക്കായി കൊടുത്ത് എന്റെ ബാങ്ക് ബാലൻസ് പൂജ്യമാക്കിയ ശേഷമാണ് കർത്താവിനെ പിൻപറ്റുവാൻ
തുടങ്ങിയത്.
കർത്താവെ, ഞാൻ ഇപ്പോൾ അങ്ങേ ആശ്രയിക്കാൻ
പോവുകയാണ്.
ഞാൻ ഇതാണ് പറഞ്ഞത്,
I'll never ask anybody for money.
ഞാൻ ആരോടും പണം ചോദിക്കില്ല.
I will never send a report.
ഞാൻ ഒരിക്കൽ പോലും ഒരു റിപ്പോർട്ട് അയക്കില്ല എന്റെ വേലയെക്കുറിച്ച്.
And if in some place I don't have a find a place to sleep,
എവിടെയെങ്കിലും എനിക്ക് ഉറങ്ങുവാനായിട്ട് ഒരിടം കിട്ടിയില്ലെങ്കിൽ,
I will go and sleep in the railway station.
ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാം.
I said sure, I'm not ashamed to do that.
എനിക്ക് അങ്ങനെ പോയി കിടന്ന് ഉറങ്ങുന്നതിന് എനിക്ക് ലജ്ജയില്ല എന്ന് ഞാൻ പറഞ്ഞു.
I can't go inside without a ticket, but outside I can sleep. Nobody will stop.
എനിക്ക് അകത്ത് ടിക്കറ്റ് ഇല്ലാതെ പോകുവാൻ പറ്റില്ല, പക്ഷേ പുറത്ത് കിടക്കാമല്ലോ.
But it never happened. God always took care of me.
പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടി വന്നിട്ടില്ല ദൈവം എനിക്കായിട്ട് കരുതി.
Then I said I have to prove it in my family.
എന്റെ വ്യക്തിജീവിതത്തിൽ അത് നിരൂപിച്ച ശേഷം എന്റെ കുടുംബത്തിൽ അത് തെളിയിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു.
Then for 7 years I proved it in my family.
എന്റെ കുടുംബജീവിതത്തിൽ 7 വർഷത്തോളം ഞങ്ങൾ അത് തെളിയിച്ചു.
Then we started a church in our home.
അതിനെ തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു സഭ ആരംഭിച്ചു.
This is step 3.
ഇത് മൂന്നാമത്തെ പടിയാണ്.
The Lord took care of me when I was alone. He took care of me and my family.
ഞാൻ ഒരു ഏകനായി വ്യക്തിയായിരുന്നപ്പോൾ ദൈവം എന്നെ കരുതി, കുടുംബമായിരുന്നപ്പോൾ ദൈവം ഞങ്ങളെ കരുതി.
And even when we had 3 children,
ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ പോലും ഞങ്ങളെ കരുതി.
4th child was born after the church started.
സഭ തുടങ്ങിയ ശേഷമാണ് 4th മകൻ ജനിച്ചത്.
So then next step was the church.
അടുത്ത പടി സഭയായിരുന്നു.
Does the church have to behave like an orphan?
സഭ ഒരു അനാഥനെ പോലെ പെരുമാറണോ?
No, father at the right hand.
പിതാവ് വലത്തുഭാഗത്ത് ഇല്ലാത്തവനെ പോലെ.
That we have to go asking people for money.
ആളുകളോട് പണം ചോദിച്ച് പോകേണ്ട അവസ്ഥ.
No.
ഇല്ല, ഇല്ല.
I proved it in my life. I proved it in my family. Let me now try it out in the church.
ഞാൻ എന്റെ വ്യക്തിജീവിതത്തിൽ അത് തെളിയിച്ചു. എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ അത് തെളിയിച്ചു. ഇനിയും സഭയിൽ അത് തെളിയിക്കുവാനായിട്ട് നോക്കാം.
It's like going from 1st standard to 2nd standard to 3rd standard.
1st ക്ലാസ്സിൽ നിന്ന് 2nd ക്ലാസ്സിലേക്ക്, 2nd ക്ലാസ്സിൽ നിന്ന് 3rd ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെയാണ്.
So from the very first day,
ആദ്യത്തെ നാൾ മുതൽ,
he said we will never take an offering in our church.
ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ സ്തോത്രകാഴ്ച എടുക്കുന്ന പരിപാടിയില്ല.
We will keep a box for those who want to give freely.
സ്വമേധയാ കൊടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ബോക്സ് ഹാളിൽ വെക്കും.
And that also because I read in Mark chapter 12.
അതും മർക്കോസ് 12 അധ്യായത്തിൽ ഈ കാര്യം വായിച്ചതുകൊണ്ടാണ്.
ഇൻ വേഴ്സ് 41
41 വാക്യം,
ദാറ്റ് ജീസസ് സാറ്റ് ഡൗൺ ഓപ്പോസിറ്റ് ദി ഓഫറിംഗ് ബോക്സ്.
യേശു ഭണ്ഡാരത്തിന്റെ അടുത്ത് ഇരുന്നു എന്ന് നാം 41 വാക്യത്തിൽ വായിക്കുന്നു.
ദി പ്ലേസ് വേർ പീപ്പിൾ പുട്ട് ദെയർ ഓഫറിംഗ്സ്.
അവിടെ ആളുകൾ അവര് സ്തോത്രകാഴ്ച ഇട്ടിരുന്ന സ്ഥലം.
ഹി വാച്ച്ഡ് ഹൗ പീപ്പിൾ പുട്ട് മണി ഇൻ.
എങ്ങനെയാണ് അവർ പണം ഇട്ടത് എന്ന് യേശു നോക്കി.
ഐ സെഡ് ലോർഡ് ദാറ്റ്സ് വാട്ട് വിൽ ഡു.
ദൈവമേ ഞങ്ങളും അത് തന്നെ ചെയ്യും.
വിൽ കീപ് എ ബോക്സ്. ദോസ് ഹു വാണ്ട് ടു ഗിവ് ഗിവ്.
ഞങ്ങളും ഒരു പെട്ടി അവിടെ വെക്കും. ആർക്കെങ്കിലും സമയത്തെയാ കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ.
ബിക്കോസ് ജീസസ് സെഡ് വെൻ യു ഗിവ് യുവർ ലെഫ്റ്റ് ഹാൻഡ് മസ്റ്റ് നോട്ട് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഈസ് ഡൂയിങ്.
യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയരുത്.
ഇഫ് യു പുട്ട് എ ബാഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ പേഴ്സൺ എവരിബഡി സീസ് വാട്ട് യു ആർ ഡൂയിങ്.
നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ഒരു സഞ്ചി ഇപ്രകാരം കൊണ്ടുപോയാൽ എല്ലാവരും കാണും നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്.
ഇൻ സം ചർച്ചസ് ദേ പുട്ട് എ ബോക്സ് ഇൻ ഫ്രണ്ട് ആൻഡ് എവരിബഡി കംസ് ഫ്രം എ ലൈൻ അറ്റ് ദ ബാക്ക്.
ചില സഭകളിൽ ഇങ്ങനെയാണ്, അവര് മുമ്പിൽ ഒരു പെട്ടി വെക്കും, എല്ലാവരും പുറകിൽ നിന്ന് ഒരു ലൈനായിട്ട് മുമ്പോട്ട് വരും.
സീ ഓഫറിംഗ് ബാഗ് യു കൻ പുട്ട് ഇൻ എംപ്റ്റി ഹാൻഡ് ആൻഡ് ടേക്ക് ഔട്ട് ആൻഡ് ഫൂൾ പീപ്പിൾ.
ഈ സഞ്ചിക്ക് അകത്ത് വേണമെങ്കിൽ ഒരു പൈസ കയ്യിലില്ലാതെ വെറുതെ കൈ അകത്തിട്ട് വേണമെങ്കിൽ ആളുകളെ കബളിപ്പിക്കാം.
ബട്ട് വെൻ യു ഹാവ് എ ബോക്സ് ഇൻ ഫ്രണ്ട് ആൻഡ് ഓൾ ദി പീപ്പിൾ ആർ കമിംഗ് ഇൻ ലൈൻ.
എന്നാൽ മുമ്പിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് വരുമ്പോ
യു കനോട്ട് എസ്കേപ്.
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല.
ചാപ്പ് ഇൻ ഫ്രണ്ട് ഈസ് ഗോയിങ്, യു ഹാവ് ടു ഗോ.
മുമ്പിൽ ഒരാൾ പോകുമ്പോൾ പുറകെ പോയിക്കൊള്ളണം.
എവരിബഡി സീയിങ് വാട്ട് യു ആർ ഡൂയിങ് ദേർ.
എന്താ നിങ്ങൾ അവിടെ ചെയ്യുന്നതെന്ന് എല്ലാവരും കാണുന്നുണ്ട്.
സോ മെനി ക്ലെവർ വേസ് പീപ്പിൾ ഹാവ് ഇൻവെന്റഡ് ഇൻ ദ ചർച്ച് ടു ഫോഴ്സ് പീപ്പിൾ ടു ഗിവ് മണി.
ആളുകൾ പണം കൊടുക്കുവാൻ നിർബന്ധിതരാകേണ്ടതിനായി ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിയുള്ള വഴികളാണ്.
യുവർ ലെഫ്റ്റ് ഹാൻഡ് മസ്റ്റ് നോട്ട് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഷുഡ് ഡു.
യേശു പറഞ്ഞു, നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്.
ക്രിസ്ത്യൻസ് റീഡ് ദാറ്റ് ആൻഡ് മേക്ക് ദ ഹോൾ ചർച്ച് സീ വാട്ട് യു ആർ ഡൂയിങ്.
ക്രിസ്ത്യാനികൾ അത് വായിച്ചിട്ട് മുഴുവൻ സഭയും അത് കാണുന്ന രീതിയിലാണ് അവർ കാര്യങ്ങളെ
ക്രമീകരിക്കുന്നത്.
അവർ പറയാം, ഓ അതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല.
Then which is important in the Bible?
അത് പ്രാധാന്യമുള്ളതല്ലെങ്കിൽ പിന്നെ ബൈബിളിൽ എന്താണ് പ്രാധാന്യമുള്ളത്?
വാട്ട് ജീസസ് സെഡ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്, ദെൻ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇമ്പോർട്ടന്റ്.
യേശു പറഞ്ഞ കാര്യം പ്രാധാന്യമല്ലെങ്കിൽ പിന്നെ വേദപുസ്തകത്തിൽ പ്രാധാന്യമുള്ളത് എന്താണ്?
And then the people say that you must pay 10%.
അതിനെ തുടർന്ന് വേറെ ആളുകൾ പറയുന്നത് നിങ്ങൾ 10% കൊടുക്കണം.
People call 10% tithe.
ഈ 10% ആളുകൾ ദശാംശം എന്നാണ് വിളിക്കുന്നത്.
But do you know what it actually was?
അത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ?
ഇറ്റ് വാസ് ഇൻകം ടാക്സ്.
അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരമായിരുന്നു.
ഇൻ ടുഡേസ് ലാംഗ്വേജ് ഇറ്റ് ഈസ് ഇൻകം ടാക്സ്.
ഇന്നത്തെ ഭാഷയിൽ അത് ഇൻകം ടാക്സ് ആണ്.
ഈവൻ ഇൻ ഇന്ത്യ ഇഫ് യു ഏൺ അപ് ടു സർട്ടൻ എമൗണ്ട് യു ഹാവ് ടു പേ 10%.
ഇന്ത്യയിൽ പോലും നിങ്ങളുടെ വരുമാനത്തിന്റെ പരിധി ഇത്രയുമാണെങ്കിൽ നിങ്ങൾ 10% കൊടുക്കണം.
ഇഫ് യു ഗെറ്റ് മോർ ദാൻ 2.5 lakhs ഇൻ എ ഇയർ,
നിങ്ങൾക്ക് ഒരു വർഷം 2.5 lakhs കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ,
അപ് ടു എ സർട്ടൻ എമൗണ്ട്
ഒരു പരിധി വരെ,
യു ഹാവ് ടു ഗിവ് 10% ടു ദ ഗവൺമെന്റ്.
ഗവൺമെന്റിന് നിങ്ങൾ 10% കൊടുക്കണം.
ദാറ്റ് ഈസ് നോട്ട് ടൈത്ത്, ഇറ്റ് ഈസ് ഇൻകം ടാക്സ്.
അത് ദശാംശമല്ല, അത് ഇൻകം ടാക്സ് ആണ്.
വാട്ട് ഡു ദേ യൂസ് ഇറ്റ് ഫോർ?
അത് എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്?
ദേ ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ ഓൾ ദ വർക്ക് ദ ഗവൺമെന്റ് ഡസ് ഫോർ us.
ഗവൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
ദേ ഹാവ് ടു പേ ഓൾ ദ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഹു ആർ റണ്ണിംഗ് തിങ്സ്.
ഈ പല ഗവൺമെന്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നല്ലോ, അവിടെയുള്ള ഓഫീസർമാരുടെ ശമ്പളം അതിൽ നിന്നാണ് കൊടുത്തത്.
ഓൾ ദി ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ സപ്ലൈ ബോർഡ്, റോഡ്, സോ മെനി തിങ്സ് ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ്.
ഇലക്ട്രിസിറ്റി ബോർഡ്, റോഡുകൾ, വെള്ളം, ഇതെല്ലാം ഗവൺമെന്റ് നോക്കുന്നു, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം.
പേയ്മെന്റ് ഓഫ് സാലറി ടു ദി ഗവൺമെന്റ് വർക്കേഴ്സ് കംസ് ഫ്രം ദിസ് ഇൻകം ടാക്സ്.
ഈ വരുമാനത്തിൽ നിന്ന്, ഈ ഇൻകം ടാക്സിൽ നിന്നാണ് ഇവർക്കൊക്കെയുള്ള ശമ്പളം കൊടുക്കുന്നത്.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്,
പഴയ നിയമത്തിൽ,
ഇസ്രായേൽ ഹാഡ് എ ഗവൺമെന്റ്.
ഇസ്രായേലിന് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു.
ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ലൈക്ക് ദ പ്രൈം മിനിസ്റ്റർ വാസ് ഗോഡ്.
അന്ന്, ഇപ്പോൾ നമുക്ക് രാജ്യത്തലവൻ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നതുപോലെ, അന്ന് ആ രാജ്യത്തിന്റെ തലവൻ ദൈവമായിരുന്നു.
ദ ഗവൺമെന്റ് വർക്കേഴ്സ് വാസ് ദ ലീവൈറ്റ്സ്.
അന്ന് ഗവൺമെന്റിൽ ജോലി ചെയ്തിരുന്ന, ഗവൺമെന്റ് ജോലിക്കാർ എന്ന് പറയുന്നത് ലേവ്യരായിരുന്നു.
ദേ വർ നോട്ട് അലൗഡ് ടു ഓൺ പ്രോപ്പർട്ടി ഓർ ലാൻഡ് ഓർ ഷീപ്പ് ഓർ എനിത്തിങ്.
അന്ന് ആ ലേവ്യർ അവർക്ക് സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ അവർക്ക് കന്നുകാലികളോ ആടുമാടുകളോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു സ്വന്തമായി.
ഇറ്റ് വാസ് എ ലോ, യു മസ്റ്റ് നോട്ട് ഓൺ പ്രോപ്പർട്ടി.
നിങ്ങൾ ഒരു വസ്തു നിങ്ങൾ സ്വന്തമാക്കുവാൻ പാടില്ല എന്നത് ഒരു നിയമമായിരുന്നു.
സോ ദേ വർ ദ ഓൾ ദി അതർ 11 tribes gave 10% income tax to take care of these government workers.
ഈ ഗവൺമെന്റ് ജോലിക്കാരുടെ ആവശ്യങ്ങൾ, ലേവിയരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് 11 ഗോത്രങ്ങൾ അവർ ദശാംശം കൊടുത്തു.
And that is how the government workers, the Levites, were supported.
അങ്ങനെയായിരുന്നു ആ ലേവിയരുടെ ജീവസന്ധാരണം നടന്നത്.
But there was a condition for the Levites, they must not own property at all.
എന്നാൽ ലേവിയർക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു, അവർക്ക് വസ്തുവകകൾ പാടില്ല.
So today some pastors say we are the Levites today.
ഇന്ന് ചില പാസ്റ്റർമാർ പറയുന്നു ഞങ്ങളാണ് ലേവിയർ.
So I ask them one question, do you own any property?
ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തുവക ഉണ്ടോ?
Then you are not a Levite. Levites are not allowed to own any property.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേവിയനല്ല, ലേവിയന് സ്വന്തമായിട്ട് വസ്തുവക ഉണ്ടാകാൻ പാടില്ല.
Secondly, Levites are only in serving the Jews. You are serving Christians.
രണ്ടാമത്, ലേവിയർ യഹൂദന്മാരെയാണ് സേവിച്ചത്, നിങ്ങൾ ക്രിസ്ത്യാനികളെയാണ് സേവിക്കുന്നത്.
So now in the New Testament,
ഇപ്പോൾ പുതിയ നിയമത്തിൽ,
the church is not a government with God as the head.
ഇപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ പോലെ, ദൈവം അധിപതിയായിരിക്കുന്ന ഒരു ഗവൺമെന്റ്.
Understand this, the church is a family with God as a father.
സഭ എന്ന് പറയുന്നത് ദൈവം പിതാവായിട്ടുള്ള ഒരു കുടുംബമാണ്.
Have you heard of anybody paying income tax to his father?
ഏതെങ്കിലും വീട്ടിൽ പിതാവിന് ഇൻകം ടാക്സ് കരം കൊടുക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
Have you heard of any father saying you must pay 10% to me?
ഏതെങ്കിലും ഒരു പിതാവ് മക്കളോട് നിങ്ങൾ 10% ടാക്സ് പോലെ എനിക്ക് തരണമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
So many millions of Christians are deceived by these pastors that you have to give 10%.
പിന്നെ എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പാസ്റ്റർമാർ 10% എനിക്ക് തരണം എന്ന് പറയുന്ന ഈ വാക്കുകൾ കേട്ട് തങ്ങളെ തന്നെ വഞ്ചിക്കുന്നത്?
Is the God the head of your government or your father? Tell me.
ദൈവം നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ തലവനാണോ അതോ നിങ്ങളുടെ കുടുംബത്തിൽ പിതാവാണോ?
There are so many things in the Bible which are not being taught correctly today.
ഇന്ന് വേദപുസ്തകത്തിലുള്ള അനേക കാര്യങ്ങളും ശരിയാവണ്ണം പഠിപ്പിക്കപ്പെടുന്നില്ല.
I told you the truth of God is like a big jigsaw puzzle which shows the face of Jesus.
യേശുവിന്റെ മുഖത്തെ വ്യക്തമായി കാണിക്കുന്ന ഒരു പസിൽ പോലെയാണ് ദൈവവചന സത്യങ്ങൾ.
Many things people are preaching correct, evangelism and all that.
പല കാര്യങ്ങളും ആളുകൾ ശരിയാവണ്ണം പ്രസംഗിക്കുന്നു, സുവിശേഷീകരണം, മറ്റു പല കാര്യങ്ങൾ.
But some of the major things are missing in this jigsaw puzzle.
എന്നാൽ ഈ പസിലിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കാണുന്നില്ല.
So you see the ear and the hair and the shirt and all that.
ഷർട്ട് അവിടെയുണ്ട്, മുടിയുണ്ട്, ചെവിയുണ്ട്.
This is I'm talking about Christian preaching.
ക്രിസ്തീയ പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
I don't know, is this the face of Buddha or Muhammad or who is it?
എന്നാൽ ഇത് ആരുടെ മുഖമാണ്? ബുദ്ധന്റെ മുഖമാണോ, മുഹമ്മദിന്റെ മുഖമാണോ?
സോ വി ആർ പുട്ടിംഗ് ദീസ് അദർ പീസസ് ഇൻ ടു ഷോ ദിസ് ഇസ് ദ ഫേസ് ഓഫ് ജീസസ്.
ഇത് യേശുവിന്റെ മുഖമാണ് എന്ന് വ്യക്തമാകുമാർ ഈ പ്രധാനപ്പെട്ട ദൈവവചന സത്യങ്ങളെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്.
ലുക്ക്, ഹി നെവർ ആസ്ക്ഡ് എനിബഡി ഫോർ മണി.
യേശു ആരോടും പണം ചോദിച്ചില്ല.
ഹി നെവർ ഗോട്ട് ഇൻടു ഡെറ്റ്.
യേശു ഒരിക്കലും കടത്തിൽ ജീവിച്ചില്ല.
ഹി നെവർ സെന്റ് എ റിപ്പോർട്ട് അബൌട്ട് ഹിസ് വർക്ക് എനിവെയർ.
എവിടെയെങ്കിലും തന്റെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് അയച്ചില്ല.
Apostles lived exactly like that.
Apostlemar adu pole thanne jeevichu.
So I'm saying this so that you don't get deceived by all these false preachers.
Ee thettaya prasangagare kondu vanjikkappettu pogadirikkuvan vendi
ee karyangalokke parayum. At our right hand.
Namukku nammude valathu bhagathu nammude pidavu undu.
And if the richest person in the universe is your father,
ee akilandathile ethavum dhanikanaya vyakti ningalde pidavu aanengil,
and you claim to be a preacher serving this father,
ee pidavine sevikkunna oru prasangakanaanu ningal ennu avakashapedunnengil,
why do you go around asking other people for money?
Endinanu ningal mattullavare adukkilekku panam chodichukondu pogunnu?
Because your father disinherited you.
Ningalde pidavu ningalkku onnum tharathu ningale purathakkiyathu kondaanu.
It is an insult to our heavenly father to go and beg from other people.
മറ്റുള്ളവരോട് പോയി പണം ഇരക്കുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ നിന്ദിക്കുന്നതിനു തുല്യമാണ്.
Think if your father was the richest person in Kottayam and he's a very loving father to you.
നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഈ കോട്ടയത്തെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് നിങ്ങളുടെ പിതാവ് എന്ന് നിങ്ങൾ.
And one day he sees you going and borrowing and begging money from somebody else.
അവിടെ നിങ്ങൾ ആ തെരുവിലൂടെ അലഞ്ഞ് മറ്റാരോടെങ്കിലും പണം യാചിക്കുന്നത് ആ പിതാവ് കണ്ടാൽ,
he will feel so ashamed.
അദ്ദേഹത്തിന് എത്ര ലജ്ജാകരമാണത്.
He'll say, my son, my daughter, why didn't you come to me?
എന്തുകൊണ്ടാണ് എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ അടുത്തേക്ക് വരാഞ്ഞത്?
Why do you go to these other people?
എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക്
പോകുന്നത്? That's exactly what God is saying to all the preachers and pastors who send reports and ask for money.
മറ്റുള്ളവരോട് ഇപ്രകാരം റിപ്പോർട്ടുകൾ അയച്ച് പണം ചോദിക്കുന്ന പാസ്റ്റർമാരോടും പ്രസംഗകരോടും ദൈവത്തിന് പറയുവാനുള്ളത് അതാണ്.
Can we receive money that people give you freely?
ആളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പണം നമുക്ക് സ്വീകരിക്കുവാൻ അതിനുള്ള വകുപ്പുണ്ടോ?
Let's look at Jesus' example in Luke chapter 8.
ലൂക്കോസ് 8-ാം അധ്യായം, അവിടെ യേശുവിന്റെ മാതൃക നമുക്ക് നോക്കാം.
It says that how Jesus was supported. This is the one verse in the Bible which tells us how Jesus was supported financially.
യേശുവിനെ എങ്ങനെയാണ് യേശുവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നടന്നത് എന്ന് നമ്മെ കാണിക്കുന്ന ഒരു വാക്യം ഇവിടെയുണ്ട്.
He had 12 disciples. There were 13 men there who had to be taken care of, food and all that for 3.5 years.
യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ 12ഉം യേശുവും ചേർത്ത് 13 പേരുടെ 3.5 വർഷത്തേക്കുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളും
നിറവേറ്റപ്പെടേണ്ടതുണ്ട്.
ശിമോൻ പത്രോസിന് ഒരു കുടുംബവും ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ ആവശ്യവും നോക്കണമായിരുന്നു.
And he had given up his fishing. There was no income.
പത്രോസിന് തന്റെ മീൻപിടുത്ത ജോലി അവൻ വിട്ടതാണ്. അവന് മറ്റു വരുമാനമില്ലായിരുന്നു.
What did they do?
എന്താണ് അവർ ചെയ്തത്?
They told their heavenly father.
അവരുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട്
പറഞ്ഞു. He told his father. That's all.
യേശു പിതാവിനോട് പറഞ്ഞു, അത്രത്തോളം.
And the father moved certain people to give Jesus money.
യേശുവിന് പണം കൊടുക്കുവാനായിട്ട് ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവം സംസാരിച്ചു, ഇടപെട്ടു.
Some of them were poor, like we read here about Susanna. I don't know who she is.
സുസന്ന എന്ന് നാം ഇവിടെ വായിക്കുന്ന ആ വ്യക്തി പാവപ്പെട്ടവളായിരുന്നു, ആരാണെന്ന് എനിക്കറിയില്ല.
Some of them were extremely rich, like Herod's palace manager, the Chusa.
Which was
Luke 8 verse 3.
മൂന്നാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നല്ലോ, അവിടെ അതുപോലെ സുസന്ന.
She was one of the poor ones.
അത് പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയെ കുറിച്ച് വായിക്കുന്നു.
This is the palace manager of Herod, the king.
ഇത് ഹെരോദാവിന്റെ കൊട്ടാര മാനേജറാണ്, കാര്യവിചാരകനാണ്.
He must have been having a huge salary.
അദ്ദേഹത്തിന് വളരെ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്നിരിക്കും.
And his wife was a disciple of Jesus.
യേശുവിന്റെ ഒരു ശിഷ്യയായിരുന്നു.
And she wanted to give some of that tremendous amount of money to Jesus.
അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ധാരാളം പണം അതിൽ യേശുവിനെ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടു.
Her husband was a good man, said, yeah, give it, I think Jesus is doing a good job.
യേശു നല്ലൊരു വേലയാണല്ലോ ചെയ്യുന്നത്, നീ കൊടുത്തു കൊടുക്ക എന്ന് കൂസ പറഞ്ഞു.
What I see there is God moved certain rich people and certain poor people to support Jesus.
യേശുവിനെ സാമ്പത്തികമായി സഹായിക്കുവാനായിട്ട് ചില ധനികരെയും ചില പാവപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു.
It is not money dropped like manna from heaven.
സ്വർഗ്ഗത്തിൽ നിന്ന് മന്നയെ പോലെ പണം താഴോട്ട് വീണതല്ല.
It was they contacted heaven, their heavenly father, for the need, and the heavenly father moved certain people to give them money.
തങ്ങളുടെ ആവശ്യത്തിനു മുമ്പിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിങ്കലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചു. ദൈവം ചിലരുടെ ഹൃദയങ്ങളെ ഇളക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ആവശ്യത്തെ നിറവേറ്റി.
That is the way Jesus supported himself.
യേശു അങ്ങനെയാണ് തന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിയത്.
How did he spend that money?
ആ പണം എങ്ങനെയാണ് ചെലവഴിച്ചത്?
See, we cannot expect the Lord to support ourselves if we are careless in spending money.
നാം പണം ചെലവഴിക്കുന്നതിൽ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ ആ കാര്യത്തിലും സഹായിക്കുവാൻ കഴിയില്ല.
I can't just spend money as I like and say my heavenly father will take care of me.
എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പണം ചെലവഴിച്ച ശേഷം എന്റെ സ്വർഗസ്ഥനായ പിതാവ് നോക്കിക്കൊള്ളും എന്ന് പറയുവാൻ കഴിയില്ല.
All my life I've tried my best to live very very simply.
എന്റെ ജീവകാലം മുഴുവൻ ഞാൻ വളരെ ലളിതമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
Because I don't want to waste God's money.
ദൈവത്തിന്റെ പണം വൃഥാവാക്കുവാൻ പാടില്ല.
God sees whether you are faithful before he can give you true riches.
യഥാർത്ഥത്തിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസ്തരാണോ എന്ന് ദൈവം പരിശോധിക്കുന്നു.
You know, there are two ways in which God tests us whether before he gives us the riches of his word.
ദൈവവചനത്തിന്റെ ധനം നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് രണ്ട് രീതിയിൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കാം.
I am surprised that so many of God's people get no revelation on the word of God.
ദൈവവചനത്തിൽ നിന്ന് അനേക ദൈവമക്കൾക്കും ഒരു വെളിപ്പാടും ലഭിക്കുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു.
They only know what they have heard from somebody else.
മറ്റുള്ളവരിൽ നിന്ന് കേട്ടത് മാത്രമേ അവർക്ക് അറിയുള്ളൂ.
There are thousands of people today in many many churches who are listening to my messages on YouTube and preaching it.
എന്റെ സന്ദേശങ്ങൾ യൂട്യൂബിൽ നിന്നും കേട്ട് ഇന്ന് പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് സഭയിലുള്ള ആളുകൾ,
Pentecostals brethren, people are doing it.
പെന്തക്കോസ്തുകാരും ബ്രദറിനും ആയിട്ടുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട്.
One of them I asked them,
ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരാളോട് ചോദിച്ചു,
why are you copying my sermons? Why don't you seek the Holy Spirit? He himself seek for the baptism of the Holy Spirit, he'll give you revelation.
നിങ്ങൾ എന്താണ് എന്റെ പ്രസംഗം മാത്രം ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ദൈവ മുഖം അന്വേഷിച്ചാൽ പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കില്ലേ?
I'm not against people preaching my sermons.
എന്റെ പ്രസംഗങ്ങൾ ആളുകൾ പ്രസംഗിക്കുന്നത്
I only have one condition.
എനിക്ക് ആകെ ഒരു നിബന്ധനയുള്ളൂ.
Please live it first.
നിങ്ങൾ ആദ്യം അത് ജീവിക്കുക.
Then you can preach it.
അതിനെ തുടർന്ന് നിങ്ങൾ പ്രസംഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു
കാപട്യക്കാരനാണ്.
നിങ്ങൾ മനുഷ്യരുടെ മാനം
അന്വേഷിക്കുന്നവരാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രസംഗങ്ങൾ പ്രസംഗിക്കാം. ഓരോ വാക്കും നിങ്ങൾക്ക് അതുപോലെ പ്രസംഗിക്കാം.
ലിവ് ഇറ്റ് ഫസ്റ്റ്.
എന്നാൽ നിങ്ങൾ ആദ്യം അത് ജീവിക്കുക.
When you live it, it becomes your message.
നിങ്ങൾ അത് ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ സന്ദേശമായി മാറും.
See, I also got my message from Paul and James and John and Peter.
എനിക്കും ഈ സന്ദേശങ്ങൾ ലഭിച്ചത് പൗലോസിൽ നിന്നും പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും യാക്കോബിൽ നിന്നും ഒക്കെ.
I didn't get it from heaven. I got it from Paul and James and Peter and
എനിക്ക് പൗലോസിൽ നിന്നും യാക്കോബിൽ നിന്നും പത്രോസിൽ നിന്നും ഒക്കെയാണ് സ്വർഗത്തിൽ നിന്ന് നേരിട്ടല്ല കിട്ടിയത്.
Same way you got it from me.
നിങ്ങൾക്കും എന്നിൽ നിന്നായിരിക്കാം ലഭിച്ചത്.
But what I got from Paul and Peter and James and John, I lived it and then I preached it.
എന്നാൽ എനിക്ക് പത്രോസിൽ നിന്നും യാക്കോബിൽ നിന്നും ഒക്കെ ലഭിച്ചത് ഞാൻ അത് ജീവിച്ച് അതിനുശേഷമാണ് ഞാൻ അത്
പ്രസംഗിക്കുന്നത്.
എന്നിൽ നിന്നാണ് ലഭിച്ചതെങ്കിലും നിങ്ങൾ അത് ജീവിച്ച ശേഷം നിങ്ങൾ അത് പ്രസംഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സന്ദേശമായി
മാറും.
എന്നാൽ അത് നിങ്ങൾ ജീവിക്കാതെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു
കാപട്യക്കാരനാണ്.
ഞാൻ പറയട്ടെ നിങ്ങളോട്, പുതിയ ഉടമ്പടിയിൽ കാപട്യം എന്നത് വ്യഭിചാരത്തെക്കാൾ മ്ലേച്ഛകരമാണ്.
If you are a hypocrite, you are an adulterer.
നിങ്ങൾ ഒരു കാപട്യക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു വ്യഭിചാരിയാണ്.
You are worse than an adulterer.
നിങ്ങൾ ഒരു വ്യഭിചാരിയേക്കാൾ മോശക്കാരനാണ്.
Adultery was a big sin in the old covenant.
വ്യഭിചാരം പഴയ നിയമത്തിൽ ഒരു വലിയ പാപമാണ്.
But today it is hypocrisy.
എന്നാൽ ഇന്ന് അതിലും വലിയ പാപം കാപട്യമാണ്.
Let me tell you three of the biggest sins in the new covenant.
പുതിയ നിയമത്തിലെ മൂന്ന് വലിയ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം.
Hypocrisy.
കപടഭക്തി.
Pride.
നിഗളം.
Selfishness.
സ്വാർത്ഥത.
These are not in the 10 commandments.
ഇത് 10 കൽപ്പനകളിൽ ഉൾപ്പെട്ടതല്ല.
But in the new covenant, these are the things Jesus spoke against.
എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ കാര്യങ്ങൾക്കെതിരെയാണ് ഏറ്റവും ശക്തമായി പ്രസംഗിച്ചത്.
And so to get revelation, we read in Luke chapter 16.
ലൂക്കോസ് 16 അധ്യായത്തിൽ നാം വായിക്കുന്നു, നമുക്ക് വെളിപാട് കിട്ടണമെങ്കിൽ 11-ാം വാക്യം.
If you are not faithful with unrighteous mammon, who will give you the true riches?
നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും?
Now when I see true riches, I seek the Lord as to what are true riches.
എന്താണ് യഥാർത്ഥത്തിലുള്ളത്? യഥാർത്ഥ ധനം എന്താണ് എന്ന് നാം ചോദിക്കുമ്പോൾ സത്യമായത് എന്താണ്?
Not money or property.
അത് പണമല്ല, വസ്തുവകകളല്ല.
In my understanding, there are three things which are true riches.
സത്യമായ ധനം, യഥാർത്ഥ ധനം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്.
One is becoming like Jesus Christ.
ഒന്ന്, യേശുവിനെ പോലെ ആവുക.
That means your character becomes more and more like Christ. That is really true riches.
യഥാർത്ഥ ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവം കൂടുതൽ കൂടുതൽ യേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപമാകുന്നു.
And secondly is the anointing of the Holy Spirit to serve God with whatever gift he gives you.
രണ്ടാമതായി, ദൈവത്തെ സേവിക്കുവാനായി ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്കുണ്ട്.
And third,
മൂന്ന്,
is revelation on God's word.
ദൈവവചനത്തിന്റെ മേലുള്ള നിങ്ങളുടെ വെളിപ്പാട്.
Which is hidden from the clever and the intelligent.
ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ദൈവവചന വെളിപ്പാട്.
I want all three riches.
ഈ മൂന്ന് ധനവും എനിക്ക് വേണം.
I want likeness to Jesus.
യേശുവിനോട് ഉള്ള സാരൂപ്യം.
I want anointing of the Holy Spirit for my preaching ministry.
എന്റെ പ്രസംഗ ശുശ്രൂഷയ്ക്കായി എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം.
And I want revelation on God's word when I read it.
ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് ദൈവവചനത്തിലൂടെ വെളിപ്പാട് ആവശ്യമാണ്.
If you want to get these riches,
ഈ ധനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ,
it says you must be faithful with money.
നിങ്ങൾ പണത്തിൽ, പണകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം.
So when I hear a boring preacher,
ഞാനൊരു വളരെ ബോറടിക്കുന്ന വിരസനായ പ്രസംഗകനെ കേൾക്കുമ്പോൾ,
ഐ നോ ഹി ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ വിത്ത് മണി, ദാറ്റ് ഈസ് ദി റീസൺ.
എനിക്കറിയാം അദ്ദേഹം പണകാര്യങ്ങളിൽ വിശ്വസ്തനല്ല. അതെനിക്ക്
എന്നാൽ
ഇവിടെ പറയുന്നു, നിങ്ങൾ മാമോനിൽ, അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് സത്യമായത്, യഥാർത്ഥ ധനം നിങ്ങളെ
പരമേൽപ്പിക്കപ്പെടും.
അതുകൊണ്ടാണ് CFC സഭകളിൽ നാം ധനത്തിന്റെ കാര്യങ്ങളിൽ വളരെ കൃത്യതയുള്ളത്.
That is why all our 130 elders, nobody is paid.
അതുകൊണ്ടാണ് നമ്മുടെ 130 മൂപ്പന്മാർക്ക് ആർക്കും നാം ശമ്പളം കൊടുക്കാത്തത്.
Not even one.
ഒരാൾക്ക് പോലും.
You won't find another church like that in India.
ഇന്ത്യയിൽ അപ്രകാരമുള്ള ഒരു സഭ നിങ്ങൾക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല.
No elder, no pastor is paid.
ഒരു മൂപ്പനോ ഒരു പാസ്റ്ററോ ഇപ്രകാരം ശമ്പളം കൊടുക്കാത്ത ആളുകൾ.
Take the word of God literally. We don't call anybody pastor or reverend or any such thing because Jesus said, don't take titles.
ദൈവവചനത്തെ അതുപോലെ തന്നെ എടുത്ത് ഞങ്ങൾ ആരെയും പാസ്റ്റർമാരെന്നോ റെവറൻഡെന്നോ ഒന്നും വിളിക്കുന്നില്ല. നമ്മുടെ അപ്രകാരം അവർക്ക് പട്ടങ്ങൾ കൊടുക്കുന്നില്ല.
ദീസ് ആർ ലിറ്റിൽ തിങ്സ്.
ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ.
ബട്ട് ഇറ്റ് സേസ് ഹിയർ,
എന്നാൽ ഇവിടെ പറയുന്നു
വേഴ്സ് 10
പത്താം വാക്യം,
if you are faithful in a very little thing, you'll be faithful in much.
അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ.
Whether you should call a person a pastor or reverend is a very little thing. It's not a major thing.
ഒരു വ്യക്തിയെ പാസ്റ്റർ എന്നോ റെവറൻഡോ എന്നോ വിളിക്കാമോ എന്നുള്ളത് അത്ര വലിയൊരു കാര്യമല്ല, ഒരു ചെറിയ കാര്യമാണ്.
They are not big sins like adultery or theft or anything like that.
വ്യഭിചാരം, മോഷണം എന്നീ തരത്തിലുള്ള വലിയ തെറ്റുകളല്ല.
But Jesus said you must not take a title.
എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ അപ്രകാരം പേരെടുക്കരുത്.
It's a very little thing.
അതൊരു ചെറിയ കാര്യമാണ്.
Jesus says it's only if you are faithful in a little thing that I will see you'll be faithful in much.
എന്നാൽ യേശു തന്നെയാണല്ലോ പറഞ്ഞത് അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അത്യല്പത്തിലും വിശ്വസ്തൻ.
There are many things like this which most Christian churches just ignore it.
അനേക ക്രിസ്തീയ സഭകളും അവർ ഗൗരവമായി എടുക്കാത്ത ഇപ്രകാരമുള്ള പല കാര്യങ്ങളുണ്ട്.
We decided to take it seriously.
ഇത് നാം ഗൗരവമായി എടുക്കുവാൻ തീരുമാനിച്ചു.
Because we wanted to please Jesus. It doesn't matter if our church is only 10 people. We want to do it according to God's word.
നമ്മുടെ സഭയിൽ 10 പേരെ ഉള്ളെങ്കിലും സാരമില്ല. നമുക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തണം. ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കണം.
So we decided we'll never send a report.
അതുകൊണ്ട് നാം തീരുമാനിച്ചു ഒരു റിപ്പോർട്ട് അയക്കുകയില്ല.
We've never done that in 42 years.
42 വർഷങ്ങളായി നാം അത് ചെയ്തില്ല.
We never asked anybody for money.
ആരോടും പണം ചോദിച്ചിട്ടില്ല.
We've never taken a offering in any of our 75 churches.
നമ്മുടെ 75 സഭകളിലും ഒരിക്കൽ പോലും ഒരു സ്തോത്രാഴ്ച എടുത്തിട്ടില്ല.
Not even once.
ഒരിക്കൽ പോലും
എടുത്തിട്ടില്ല.
ഒരിടത്തും എടുത്തിട്ടില്ല.
But
എന്നാൽ
have we lacked?
നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ?
I think we have had about 200 conferences in the last 42 years in India.
42 കഴിഞ്ഞ 42 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏകദേശം 200 കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട്.
In every conference we are given free food, free accommodation.
എല്ലാ കോൺഫറൻസുകളിലും ഫ്രീ ആയിട്ടുള്ള ഭക്ഷണവും താമസവും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
And we don't take an offering.
ഞാൻ ഒരിക്കൽ പോലും സ്തോത്രകാഴ്ച എടുത്തിട്ടില്ല.
Because the principle is if you seek God's kingdom first and his righteousness, all the other things will be added to you.
പ്രമാണം എന്താണ്? മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നുവെങ്കിൽ മറ്റെല്ലാം നിങ്ങൾക്ക് കൂടെ ലഭിക്കും.
We don't get money like manna from heaven.
നമുക്ക് സ്വർഗത്തിൽ നിന്നും മന്ന ലഭിക്കുന്നത് പോലെയല്ല പണം ലഭിക്കുന്നത്.
God moves the hearts of the rich and the poor in our churches to give.
നമ്മുടെ സഭകളിലും ദൈവം പാവപ്പെട്ടവരുടെയും ധനികരുടെയും ഹൃദയങ്ങളെ തൊടുകയും അവരിലൂടെ ദൈവം ആവശ്യങ്ങൾ നിറവേറ്റുകയും.
We have followed a principle that we will not take money from unbelievers.
അവിശ്വാസികളിൽ നിന്ന് പണം സ്വീകരിക്കുകയില്ല എന്ന ഒരു പ്രമാണവും നാം പിൻപറ്റുന്നു.
I remember once somebody sent a money order to CFC Bangalore.
ഒരിക്കൽ CFC ബാംഗ്ലൂരിലേക്ക് ഒരു വ്യക്തി മണി ഓർഡർ
അയച്ചു. I knew he was not born again.
അദ്ദേഹം വീണ്ടും ജന്മം പ്രാപിച്ച ആളല്ല എന്ന് എനിക്കറിയാമായിരുന്നു.
Returned the money saying, dear sir, we don't take money from people who are not given their life to Christ.
ഞങ്ങൾ ആ പണം തിരിച്ചയച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സാർ, ഞങ്ങൾ അവിശ്വാസികളിൽ നിന്ന് CFC ബാംഗ്ലൂർ പണം സ്വീകരിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് തിരിച്ച്.
Another time somebody gave a Christmas gift.
മറ്റൊരു സമയത്ത് മറ്റൊരു വ്യക്തി ഞങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നു.
We didn't know how to insult him by saying something like that.
അങ്ങനെ ഇത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ മുറിപ്പെടുത്തും പറ്റുമോ എന്ന് ഞങ്ങൾ
took a lot of books and CDs for that same amount of money and sent him a gift.
അതിനു പകരം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അവിടെ കുറെ പുസ്തകങ്ങൾ, സീഡികൾ അദ്ദേഹം തന്ന ഈ സമ്മാനത്തിന് പണത്തിന് തുല്യമായ പുസ്തകങ്ങളും സീഡികളും അദ്ദേഹത്തിന് കൊണ്ടുപോയി ഗിഫ്റ്റായി കൊടുത്തു.
We will not receive one rupee from an unbeliever to God, do God's work.
ദൈവത്തിന്റെ വേലയ്ക്കായി അവിശ്വാസിയിൽ നിന്ന് ഒരു പണം പോലും നാം സ്വീകരിക്കുകയില്ല.
Why?
എന്തുകൊണ്ട്?
Because the Bible says that in the third letter of John.
കാരണം വേദപുസ്തകം 3 യോഹന്നാനിൽ അപ്രകാരം പറയുന്നു.
I don't know whether you know this verse.
നിങ്ങൾക്ക് ഈ വാക്യം അറിയാമോ?
In verse 7.
7-ാം വാക്യം.
They went out for the sake of the name, accepting nothing from the non-Christians.
തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്.
So you see, these are small things, but if you are faithful in little, God gives us much.
ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നിങ്ങൾ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ വിശ്വസ്തനാണ്.
And here is another thing.
ഇത് മറ്റൊരു കാര്യം.
Most church buildings have to borrow money from a bank in order to build something.
അനേകം സഭകളും അവരുടെ കെട്ടിടം കെട്ടുന്നതിന് ബാങ്കിൽ നിന്ന് പണം കടമെടുത്താണ്.
We have built so many buildings in different parts of India.
ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ ഞങ്ങൾ കെട്ടിടം പണിതിട്ടുണ്ട്.
We never went to a bank for 1 rupee loan.
ഒരിക്കൽ പോലും ഒരു ബാങ്കിലേക്ക് ഞങ്ങൾ 1 രൂപ ലോണിനും പോയിട്ടില്ല.
First of all, they won't give it to us.
ഒന്നാമത് അവർ ഞങ്ങൾക്ക് തരില്ല.
Because the bank will say, what is your source of income?
ബാങ്ക് ചോദിക്കും, നിങ്ങളുടെ വരുമാനത്തിന്റെ മാർഗം എന്താണ്?
We trust the Lord.
അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു.
യു ടെൽ മീ എ ബാങ്ക് വിച്ച് വിൽ ഗിവ് യു ലോൺ.
അങ്ങനെ പറയുന്നവർക്ക് ഏത് ബാങ്കാണ് പണം ബാങ്ക് ലോൺ കൊടുക്കുക?
വി നോ ദി ആൻസർ ദേ ഗിവ്, സോ വി ഡോണ്ട് ഗോ.
ബാങ്കിൽ നിന്ന് എന്ത് ഉത്തരം ലഭിക്കുമെന്ന് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിലേക്ക് പോകാറില്ല.
സോ ദി ലോർഡ് നോസ് ദാറ്റ്, സോ ഹി ഗിവ്സ് us മണി ബിഫോർ ഹാൻഡ് സോ ദാറ്റ് വി കാൻ ബിൽഡ് ദി ബിൽഡിംഗ്.
അതുകൊണ്ട് കെട്ടിടം പണിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പണം ലഭിക്കും. പണം ലഭിക്കുമ്പോൾ ഞങ്ങൾ കെട്ടിടം പണിയും.
ഐ റിമെമ്പർ വെൻ വി വർ ബിൽഡിംഗ് ഔർ ഫസ്റ്റ് മീറ്റിംഗ് ഹാൾ ഇൻ ബാംഗ്ലൂർ.
ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് ഹാൾ ഞങ്ങൾ പണിയുന്ന സമയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്.
The land my father wanted to build his house there and had paid 10% advance.
എന്റെ പിതാവ്
15% advance I think he paid.
എന്റെ പിതാവ് അവിടെ തനിക്ക് ഒരു വീട് വെക്കുവാൻ വേണ്ടി ഒരു സ്ഥലം മേടിച്ച് 50% അഡ്വാൻസ് 15% അഡ്വാൻസ് കൊടുത്ത് ഒരു സ്ഥലം മേടിച്ചിരിക്കുകയാണ്.
He decided not to stay there and he gave that as a gift to CFC.
അവിടെ താമസിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ തുടർന്ന് അദ്ദേഹം അത് CFC ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു.
We had to pay the remaining 85% to buy the land.
അതിനെ തുടർന്ന് ബാക്കി 85% കൊടുത്ത് ഈ സ്ഥലം ഞങ്ങൾ സഭ മേടിക്കണമായിരുന്നു.
We needed about 75,000 rupees balance to pay that.
അന്ന് ഞങ്ങൾക്ക് അതിന്റെ ബാലൻസ് ആയിട്ടുള്ള 75,000 രൂപ കൊടുത്തിട്ട് വേണം ആ സ്ഥലം മേടിക്കാൻ.
We had collected money for 4 years and we had about 35,000.
4 വർഷത്തെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം 35,000 രൂപയാണ്.
And we needed 40,000 rupees more.
40,000 രൂപയും കൂടെ വേണമായിരുന്നു.
Within about 1 month or so, otherwise the contract will close.
ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വേണം. അത് ലഭിക്കുന്നില്ല എങ്കിൽ ആ കോൺട്രാക്ട് അസാധുവാകും.
What do we do?
ഞങ്ങൾ എന്താ ചെയ്യുക?
We prayed.
ഞങ്ങൾ പ്രാർത്ഥിച്ചു.
Lord, if you want us to have this property, you'll give it to us.
ദൈവമേ, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ അങ്ങ് തരണമേ.
If you don't want it to us, maybe there's some reason you don't want us to have it, we won't take it.
കർത്താവേ, അത് ഞങ്ങൾക്ക് വേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കത് വേണ്ട.
We only want your will.
കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം മതി.
So we will not tell anybody, we will not put any pressure on anybody.
ഞങ്ങൾ ആരോടും പറയില്ല, ആരുടെ മേലും സമ്മർദ്ദം ചെലുത്തുകയില്ല.
Even in our own church we did not announce it because so many people are poor in our church.
ഞങ്ങളുടെ സഭയിൽ പോലും പല ആളുകളും പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് സഭയിൽ പോലും ഞങ്ങൾ ഇത് പരസ്യപ്പെടുത്തിയില്ല.
We don't want them to deny themselves the children some food or something to give to the church now.
അവരെ തന്നെ സ്ത്രീജിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പോലും ഒഴിവാക്കി സഭയ്ക്ക് വേണ്ടി തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല.
Trust the Lord.
പറഞ്ഞു, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം.
You believe it or not, it's an amazing story.
ഇത് വളരെ അത്ഭുതകരമായ ഒരു കഥയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും.
A few days before that,
ആ ദിവസം വരുന്നതിന് മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പ്,
we got a demand draft for 40,000 rupees.
40,000 രൂപയുടെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടി.
ഫ്രം സംബഡി ഐ ഹാവ് നെവർ മെറ്റ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി.
ഐ നെവർ മെറ്റ് ഹിം ഈവൻ ടിൽ ടുഡേ.
ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല.
And he never sent any money after that also.
അതിനുശേഷം അദ്ദേഹം പണം അയച്ചിട്ടില്ല.
Only once in his life.
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം.
And I have never met him.
ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല.
He doesn't know me, I don't know him.
എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെയും അറിയില്ല.
You may say this is unbelievable.
നിങ്ങൾ പറഞ്ഞേക്കാം ഇത് വിശ്വസിക്കാൻ കഴിയുകയില്ല.
I can tell you many stories when you follow the Lord of unbelievable things that God does.
നിങ്ങൾ ദൈവത്തെ പിൻപറ്റുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനേക കാര്യങ്ങൾ ദൈവം ചെയ്തതിന്റെ സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കഴിയും.
There's a verse that has been a tremendous challenge to me many times.
എനിക്ക് അനേക സമയത്ത് വെല്ലുവിളിയായിരുന്നിട്ടുള്ള ഒരു ദൈവവചനമുണ്ട്.
Jeremiah chapter 17.
യിരമ്യാവിന്റെ പുസ്തകം 17ാം അധ്യായം.
Jeremiah 17.
യിരമ്യാവ് 17.
Verse 5.
5ാം വാക്യം.
Cursed is the man who trusts in mankind and makes flesh his strength.
മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ.
He will be like a bush in the desert.
അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും.
He will never see when prosperity comes.
നന്മ വരുമ്പോൾ അതിനെ കാണാതെ.
But blessed is the man verse 7 who trusts in the Lord.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി.
He will be like a tree planted verse 8 by the water that always bears fruit.
8ാം വാക്യം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആച്ചരികെ നട്ടിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും.
That is a principle I have followed in many areas of my life.
എന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞാൻ പിന്തുടർന്ന ഒരു പ്രമാണം അതാണ്.
Even in sickness.
രോഗം വരുമ്പോൾ,
Lord, I go to doctors, I go for treatment, medicine, surgery, but I do not trust in them, I trust in you.
എനിക്ക് രോഗം വരുമ്പോൾ പോലും ഞാൻ ഡോക്ടർമാരുടെ അടുക്കൽ പോകും, ഞാൻ ആശുപത്രിയിൽ പോകും, മരുന്ന് കഴിക്കും. എന്നാൽ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ അവയിൽ ഞാൻ ആശ്രയിക്കുകയില്ല.
I do not put my trust in a doctor or a medicine.
കർത്താവേ, ഞാൻ ഡോക്ടറിലോ ഈ മരുന്നിലോ ഞാൻ എന്റെ ആശ്രയം വെക്കുകയില്ല.
I will trust in the Lord.
ഞാൻ കർത്താവിൽ ആശ്രയിക്കും.
And if somebody sends 30,000-40,000 rupees, I will not look for that money again next time. I will trust in the Lord.
30,000-40,000 rupees, ആരെങ്കിലും അയച്ചാൽ ഒരിക്കൽ പോലും ഞാൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കുകയില്ല.
That's how we were able to buy that plot of land in Bangalore, first plot.
അങ്ങനെയാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ആദ്യത്തെ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങുവാൻ കഴിഞ്ഞത്.
And then we had to build the building.
അതിനെ തുടർന്ന് ഞങ്ങൾക്ക് കെട്ടിടം കെട്ടണം.
In 1980. And then there was a big shortage of cement in India those days.
Aa kalakattathil India il cementinte valiya oru kshamam undayirun.
So you had to go to the government to get permit for 50 bags of cement.
50 chaakku cement vaanganamengil governmentinte permission undengil maatrame namukku 50 chaakku medikkan pattu.
We need many hundreds of bags.
Nooru kanakkine chaakku cement undengile kettidam paniyan kadi.
But they'll give only 50 bags, you apply, and then after some weeks you get the
നാം അപേക്ഷിക്കണം, അതിന്റെ ഉത്തരവ് ലഭിച്ച് ചില ആഴ്ചകൾക്ക് ശേഷമാണ് 50 ചാക്ക് ലഭിക്കുക.
നാം അപേക്ഷിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്,
അതിനെ തുടർന്ന് ഈ വ്യവസായ വകുപ്പിന്റെ ഓഫീസിൽ പോകണം.
You go and see the clerk.
അവിടെ പോയി
he looks at the file and says, come next week.
ക്ലർക്ക് ചെന്ന് കാണുമ്പോൾ ഫയൽ നോക്കിയിട്ട് പറയും അടുത്ത ആഴ്ച വരിക.
So I go next week.
അടുത്ത ആഴ്ച വീണ്ടും
he looks and says, come next week.
വീണ്ടും ഫയൽ തുറക്കും അടുത്ത ആഴ്ച വരിക.
2-3 ടൈംസ്,
രണ്ട് മൂന്ന് പ്രാവശ്യം.
Then someone who was wiser than me,
എന്നെക്കാട്ടിലും കുറച്ച് കൂടെ ബുദ്ധിയുള്ള ആൾ പറഞ്ഞു,
knew the ways of the government,
നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊന്നും അത്ര പരിചയമില്ല,
അതുകൊണ്ട്
സഹോദരൻ സാക്ക് അദ്ദേഹം ചോദിക്കുന്നത് കൈക്കൂലിയാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഫയൽ തുറന്ന് അടുത്ത ആഴ്ച വരാൻ പറയുന്നത്.
He is not going to get a bribe from me.
ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് ഒരു കൈക്കൂലി അദ്ദേഹത്തിന് കിട്ടുകയില്ല.
Our house was, our property was on the main road.
ഞങ്ങളുടെ ആ സ്ഥലം ഒരു മെയിൻ റോഡിന്റെ വക്കിലായിരുന്നു.
You've seen that when you come. So I said, if we only build the pillar and don't complete the building.
അപ്പോൾ ഞാൻ പറഞ്ഞു,
we didn't get the cement.
നമുക്ക് സിമന്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഒരു പില്ലർ മാത്രം ഉണ്ടാക്കി ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാതിരുന്ന പൂർത്തിയാക്കാതിരുന്നാൽ,
വി വിൽ കോൾ ദീസ് ദ പില്ലേഴ്സ് ഓഫ് റൈച്ചസ്നെസ്. We could not complete the building because we were righteous.
Appo njan savarmarodu parnju namukku angane thoonugal mathram undaki idu neediyude thoonugal ennu namukku vilikkam nammal kaikooli kodukkanjathu kondu namukku building poorthiyakkan kazhinjilla athrayalle ullu.
But see what God did.
Devan cheythathu etra albhutakaramaanu ennu ningalku
ariyamo. In a few days things changed and there was plenty of cement in the country and there was no need of a permit anymore.
Korachu divasam kondu indiyile saahajaryam maari. അവിടെ ധാരാളം സിമെന്റ് വന്നു, പെർമിഷൻ വേണമെന്നുള്ള നിബന്ധന ഒഴിവാക്കി, ആർക്കും എത്രയും സിമെന്റ് മേടിക്കാം.
You think these are all unbelievable stories? The God who lived in the Bible time is just the same today.
വേദപുസ്തക കാലഘട്ടങ്ങളിൽ ജീവിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കഥകളല്ല.
I am not an orphan.
ഞാൻ ഒരു അനാഥനല്ല.
You must live your life proving to an unbelieving world that you have a father in heaven.
അവിശ്വസിക്കുന്ന ഈ ഒരു തലമുറയുടെ മുമ്പിൽ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു പിതാവുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ജീവിക്കണം.
That is how we must live.
അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്.
I remember when I first moved to Bangalore.
ഞാൻ ആദ്യം ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റിയതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. 1972.
God led us, my wife and I, to move from Vellore to Bangalore.
Vellooril ninnu Bangalorelekku thamasam maattuvan devam njangale nayichu.
We didn't know why. Only 3 years later we saw God wanted to start a church there.
Endinana njangale angotte ayichathu njangalkku appol manasilayilla. 3 varshangalkku shesham maatramaanu
sabha. We felt the leading and we went there.
Njangalkku oru niyogam undayi, njangal angotte poi.
And as soon as I went there, within 2-3 months, in August 1972,
njan avade chennu ഓഗസ്റ്റ് 1972 തന്നെ 2-3 മാസത്തിനുള്ളിൽ
ഐ ബിഗാൻ ടു ഗെറ്റ് ആസ്മ.
എനിക്ക് ആസ്മ രോഗം പിടിപെട്ടു.
ഐ കുഡന്റ് ബ്രീത് പ്രോപ്പർലി.
എനിക്ക് ശരിയായി ശ്വസിക്കുവാൻ കഴിഞ്ഞില്ല.
ഇഫ് ഐ ലൈ ഡൗൺ ഐ കാൻ ബ്രീത്.
ഞാൻ കിടന്നാൽ എനിക്ക് ശ്വസിക്കുവാൻ
കഴിഞ്ഞില്ല. ഐ ഹാഡ് ടു സിറ്റ് അപ്പ് ഇൻ എ ചെയർ ദ ഹോൾ നൈറ്റ്.
അതുകൊണ്ട് ചില സമയങ്ങളിൽ രാത്രി മുഴുവൻ ഒരു കസേരയിൽ ഇരിക്കണം.
ഐ ഹാഡ് ടു ഗെറ്റ് ദിസ് പമ്പ്സ് വേർ യു പമ്പ് സംതിങ് ഇൻടു യുവർ മൗത്ത് സോ ദാറ്റ് യു കാൻ ബ്രീത്.
ശ്വസിക്കുവാനായി സഹായിക്കുന്ന രീതിയിൽ ഒരു പമ്പ് ഉപയോഗിച്ച് എനിക്ക് വായിലേക്ക് മരുന്ന് അടിക്കണമായിരുന്നു.
I don't know how many of you got asthma. It's a terrible disease. You feel like dying because you can hardly breathe.
നിങ്ങൾക്ക് എത്ര പേർക്ക് ആസ്മ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ ഒരു രോഗമാണ്. നിങ്ങൾക്ക് ശ്വസിക്കുവാനേ കഴിയില്ല.
If you want to know, just try holding your nose for some time. You'll see what difficult it is.
എത്ര ബുദ്ധിമുട്ടാണ്, ആസ്മ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ മൂക്കൊന്ന് അടച്ചു പിടിച്ച് നിങ്ങൾക്ക് ശ്വസിക്കുവാൻ പറ്റുകയില്ല, കിടക്കുവാൻ പറ്റുകയില്ല.
And people told me,
ആളുകൾ എന്നോട് പറഞ്ഞു,
ബാംഗ്ലൂർ ഇസ് ദ വേർസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ഫോർ ആസ്മ.
ആസ്മയുള്ളവർക്ക് ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം ബാംഗ്ലൂരാണ്.
And we have just moved there.
ഞങ്ങൾ അങ്ങോട്ട് മാറി ആകെ 3 മാസമായിട്ടേ ഉള്ളൂ.
I say, Lord, did you lead us here or what?
കർത്താവെ, അങ്ങ് ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചതാണോ അതോ ഞങ്ങൾക്ക് തെറ്റിയതാണോ?
Shall we run away from here now?
ഇവിടെ നിന്ന് ഞങ്ങൾ ഓടി പോകണമോ?
But we knew God had led us there. We didn't know why.
എന്തിനാണ് ദൈവം ഞങ്ങളെ അങ്ങോട്ട് അയച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിലും ദൈവമാണ് ഞങ്ങളെ നയിച്ചത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു.
And this was mostly during just after the rains. This some of the rest of the year it was a little better.
ഇത് മിക്കവാറും ഈ മഴ കഴിയുന്ന ആ സമയത്തായിരുന്നു, അല്ലാത്ത സമയങ്ങളിൽ ഇത് കുറച്ചുകൂടെ ഭേദമായിരുന്നു.
Anyway, we struggled along for a couple of years.
2 വർഷം ഞങ്ങൾ കുറച്ച് പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു.
Then God filled me with the Holy Spirit.
അതിനെ തുടർന്ന് ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു.
And I was healed.
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞ് എനിക്ക് സൗഖ്യവും ലഭിച്ചു.
And 40 years I've never had asthma.
കഴിഞ്ഞ 40 വർഷങ്ങളായി അതിനെ തുടർന്ന് എനിക്ക് ആസ്മ ഉണ്ടായിട്ടില്ല.
We believe in healing, but that's not our main message. That's all I say.
സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതല്ല എന്നേ ഉള്ളൂ.
There are experiences I've had of healing in my own body.
എന്റെ സ്വന്തം ശരീരത്തിൽ ഞാൻ അനുഭവിച്ച സൗഖ്യത്തിന്റെ പല ഉദാഹരണങ്ങളുണ്ട്.
We believe there's a father at my right hand.
പിതാവ് എന്റെ വലത്തുഭാഗത്തുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു.
Therefore I shall not be moved.
അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല.
Okay, I'll tell you another story about my right hand.
എന്റെ വലത് കൈയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റൊരു കഥ പറഞ്ഞു തരാം.
A few months before marriage.
വിവാഹത്തിന് ചില മാസങ്ങൾക്ക് മുമ്പ്
1968 I was admitted in a hospital for some stitching something.
എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്റെ കൈയിലെ ഒരു മുറിവ് കുത്തിക്കിട്ടുന്നു.
They put me under anesthesia.
അവരെന്നെ മയക്കി.
It was a painful thing.
അത് കൈയിൽ അപ്രകാരം ഒരു തുന്നിക്കെട്ട് ചെയ്യുന്നതിന് എന്നെ അവർ മയക്കി കിടത്തി.
And when I got up, I was okay.
ഞാൻ മയക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഉണർന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല.
Few days later,
എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ
എന്റെ
കൈയുടെ തോളിന്റെ താഴത്ത് ഒരു വല്ലാത്ത ഞരമ്പിന്റെ വേദന.
I went to see a neurosurgeon.
ഞാൻ ഒരു ന്യൂറോസർജനെ കാണാൻ പോയി.
This is an unbearable pain in my hand. What is the cause of it?
എന്താണ് എന്റെ കയ്യിൽ ഒരു വല്ലാത്ത വേദന, എന്താണ് അതിന്റെ പ്രശ്നമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു.
So he said, did you get any anesthesia?
അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഈ മയക്കുമരുന്ന്, നിങ്ങൾ അനസ്തീഷ്യ ഉപയോഗിച്ചോ?
I was in a village hospital where I was preaching and they gave me that.
ഞാൻ ഒരു വില്ലേജ് ആശുപത്രിയിലായിരുന്നു, അവിടെയായിരുന്നു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എന്നെ മയക്കി ഈ ശസ്ത്രക്രിയ തുന്നിക്കെട്ട് ചെയ്തത്.
He said they did not take care of you properly.
അദ്ദേഹം പറഞ്ഞു, അവര് നിങ്ങളെ ശരിയായ രീതിയിൽ ഈ മയക്കിയില്ല. അവര് നിങ്ങൾക്ക് ഈ അനസ്തീഷ്യ തന്നതിനു ശേഷം നിങ്ങളെ കട്ടിൽ നിന്ന് ഉയർത്തിയപ്പോൾ നിങ്ങൾ അബോധാവസ്ഥയിലായിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തലയിൽ പിടിച്ചിട്ട് വേണം അവര് നിങ്ങളെ ഉയർത്തുവാൻ. എന്നാൽ അവര് ശ്രദ്ധാലുക്കളായിരുന്നില്ല.
ഹെഡ് മസ്റ്റ് ഹാവ് ഫാളൻ ബാക്ക് ഇൻ സം ആംഗിൾ ദാറ്റ് പിഞ്ച്ഡ് യുവർ നെർവ് ഓർ ഡാമേജ്ഡ് ഇറ്റ്.
നിങ്ങളുടെ തല അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക ദിശയിലേക്ക് വെട്ടി മാറിയിട്ടുണ്ടാകും, അതുകൊണ്ട് നിങ്ങളുടെ ഞരമ്പ്
ചതഞ്ഞിട്ടുണ്ടാവും.
അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വരുന്ന ജീവിതം മുഴുവൻ ഈ ഒരു വേദനയുമായി നിങ്ങൾ ജീവിക്കേണ്ടി വരും.
നെക്സ്റ്റ് മന്ത് ഐ വാസ് ഗോയിംഗ് ടു ഗെറ്റ് മാരീഡ്.
അടുത്ത മാസം ഞാൻ വിവാഹിതനാകാൻ പോവുകയാണ്.
സോ ദിസ് ഡോക്ടർ ഹു ഡിഡ് ദിസ് തിങ് ഫോർ മീ ഇൻ ദാറ്റ് വില്ലേജ് വാസ് എ ബിലീവർ.
ആ വില്ലേജിൽ, ഗ്രാമത്തിൽ എനിക്ക് വേണ്ടി ഈ തുന്നിക്കെട്ട് നടത്തിയ ഡോക്ടർ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു.
ഐ വാസ് സോ ആംഗ്രി.
എനിക്ക് ആ ഡോക്ടറോട് വലിയ കോപം തോന്നി.
ഐ ഹാഡ് നോ വിക്ടറി ഓവർ സിൻ ദോസ് ഡേയ്സ്.
ആ സമയത്ത് എനിക്ക് പാപത്തിന്റെ മേൽ ജയമില്ലായിരുന്നു.
ഐ ഓൺലി ന്യൂ വൺ മെസ്സേജ്, യു സിൻ ആൻഡ് ജീസസ് വിൽ ഫോർഗിവ് യു, സിൻ അഗൈൻ ആൻഡ് ജീസസ് വിൽ ഫോർഗിവ് യു.
എനിക്ക്
ഓൺലി ഗോസ്പൽ ഐ ന്യൂ.
അറിയാമായിരുന്ന സന്ദേശം, സുവിശേഷ സന്ദേശം ഈ ഇത് മാത്രമായിരുന്നു. നിങ്ങൾ പാപം ചെയ്താൽ കർത്താവ് ക്ഷമിക്കും, വീണ്ടും പാപം ചെയ്താൽ കർത്താവ് ക്ഷമിക്കും, പാപം ചെയ്യും.
ഐ റോട്ട് എ വെരി സ്ട്രോങ് ലെറ്റർ ടു ഹിം.
ഞാൻ അദ്ദേഹത്തിന് വളരെ കർക്കശ്യത്തോടുകൂടി ഒരു കത്ത് എഴുതി.
വാട്ട് ടൈപ്പ് ഓഫ് യൂസ്ലെസ് ഡോക്ടർ യു ആർ, യു ഡോണ്ട് ഈവൻ കെയർ ഫോർ സംതിങ് ലൈക് ദിസ്.
നിങ്ങൾ എന്തൊരു ഡോക്ടറാണ്, നിങ്ങൾ ഈ കാര്യത്തെ പോലും ശ്രദ്ധിക്കാതെ ഈ പ്രശ്നം ഇങ്ങനെയാക്കിയല്ലോ.
ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഓർ പെർഹാപ്സ് ദ സെയിം ഡേ ദ ലോർഡ് സെഡ് ടു മീ,
ഈ ആ ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ദൈവം എന്നോട് പറഞ്ഞു,
ദാറ്റ് ഈസ് നോട്ട് ദ വേ ഫോർ എ ക്രിസ്ത്യൻ ടു റൈറ്റ് എ ലെറ്റർ.
ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അങ്ങനെ ഒരു എഴുത്ത് എഴുതിയത് തെറ്റാണ്.
ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഡിഡ് നോട്ട് ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി, ഇറ്റ്സ് ആൻ ആക്സിഡന്റ്.
ഒന്നാമത് അദ്ദേഹം അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ബോധപൂർവം ചെയ്തതല്ല.
ഈവൻ ഇഫ് സംബഡി ഡസ് ഇറ്റ് ഡെലിബറേറ്റ്ലി യു മസ്റ്റ് ഫോർഗീവ്.
ഒരു വ്യക്തി ബോധപൂർവം അങ്ങനെ ചെയ്തതാണെങ്കിൽ പോലും നീ ക്ഷമിക്കണം.
സോ ഐ റോട്ട് അനദർ ലെറ്റർ നെക്സ്റ്റ് ഡേ.
അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും ഒരു കത്തെഴുതി.
Dear brother, I am ashamed of myself that I wrote such a letter yesterday.
പ്രിയ സഹോദര, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു കത്തെഴുതിയതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. എന്റെ ഭാഗത്തെ തെറ്റാണ്.
I beg you, please forgive me.
എന്നോട് ദയവായി ക്ഷമിക്കണം. ഞാൻ അങ്ങയോട്
അപേക്ഷിക്കുന്നു. Really sorry for what I wrote. It was not like a Christian.
ഞാൻ ഒരു ക്രിസ്ത്യാനിയെ പോലെയല്ല കത്തെഴുതിയത്. എന്നോട് ക്ഷമിക്കണം.
I love you very much in Christ.
ഞാൻ ക്രിസ്തുവിൽ അങ്ങയെ വളരെ സ്നേഹിക്കുന്നു.
You know what happened?
എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ?
A few days later,
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ,
this pain disappeared.
ഈ വേദന അപ്രത്യക്ഷമായി.
Not with any injections.
ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതുകൊണ്ടല്ല.
Not with any tablets.
ഒരു ഗുളികയിലൂടെയല്ല.
Just with one letter asking for forgiveness.
ക്ഷമ ചോദിച്ചുകൊണ്ട് എഴുതിയ ഒരു എഴുത്തിലൂടെ എന്റെ വേദന അപ്രത്യക്ഷമായി.
Some of your problems will be solved when you ask for forgiveness from somebody.
നിങ്ങളുടെ ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ക്ഷമ ചോദിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും.
When you forgive somebody for what they did,
അവർ നിങ്ങൾക്കെതിരെ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരോട് ക്ഷമിച്ചാൽ നിങ്ങളുടെ വേദനകൾ മാറും.
Even if a doctor made a mistake in your body and which you are suffering,
ഏതെങ്കിലും ഒരു ഡോക്ടർ ചെയ്ത തെറ്റിലൂടെ നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ പോലും,
it was his mistake,
അദ്ദേഹത്തിന്റെ തെറ്റായിരുന്നു.
But you are not an orphan.
എന്നാൽ നിങ്ങൾ ഒരു അനാഥനല്ല.
I am not an orphan.
ഞാൻ ഒരു അനാഥനല്ല.
I say God was watching that day when I was under anesthesia.
ഞാൻ അന്ന് എന്നെ ആ ഡോക്ടർ മയക്കിയപ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരുന്നു.
He allowed that person to drop my head like that.
എന്റെ തല അപ്രകാരം വിട്ടുകളയുവാൻ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു. ദൈവം അത് നോക്കിക്കൊണ്ടിരുന്നു.
He watched that nerve getting cut or whatever it was.
എന്റെ ആ ഞരമ്പ് അത് ചതയുന്നത് ദൈവം കണ്ടുകൊണ്ടിരുന്നു.
Why did he allow it?
എന്തുകൊണ്ടാണ് അത് സമ്മതിച്ചത്?
To teach me a lifelong lesson.
എനിക്ക് ജീവിതകാലത്തിൽ ഉടനീളം ഓർത്തിരിക്കാവുന്ന ഒരു പാഠം എന്നെ പഠിപ്പിക്കുക.
Don't complain.
നിങ്ങൾ പരാതി പറയാതിരുന്ന,
thanks for everything.
എല്ലാത്തിനും നിങ്ങൾ നന്ദി പറഞ്ഞാൽ,
and you forgive others.
മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ,
and you ask for forgiveness.
നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ,
you will experience my miracles in your life.
ഞാൻ അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്റെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും.
I can tell you many stories.
നിങ്ങളോട് പല കഥകൾ എനിക്ക് പറയാൻ കഴിയും.
God of the Bible is alive today.
വേദപുസ്തകത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നു.
ഹി ഈസ് our father.
അവൻ നമ്മുടെ പിതാവാണ്.
ബിക്കോസ് ഹി ഈസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്.
അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട്,
ഐ ഷാൽ നോട്ട് ബി മൂവ്ഡ്.
ഞാൻ കുലുങ്ങിപ്പോവുകയില്ല.
ഐ നോ മെനി ടൈംസ് വെൻ ഐ ഗെറ്റ് അപ് ടു സ്പീക്ക് ഇൻ എ മീറ്റിംഗ്.
ചില പല സമയങ്ങളിലും ഞാൻ ഒരു മീറ്റിംഗിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ,
ഐ എം 78 ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ടയറിംഗ് ആഫ്റ്റർ എ വൈൽ.
78 വയസ്സ് എനിക്കുണ്ട്. ചില കുറച്ച് സമയം കഴിയുമ്പോൾ ക്ഷീണം തോന്നും.
മൈ ലെഗ്സ് ബിഗിൻ ടു സ്വെൽ ഇഫ് ഐ സ്റ്റാൻഡ് ടു മച്ച്.
ഞാൻ കൂടുതൽ സമയം നിന്നാൽ എന്റെ കാലിൽ നീര് വയ്ക്കും.
And there are aches and pains when you go older in the body.
ശരീരത്തിൽ പ്രായം കൂടുമ്പോൾ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്.
Many many times.
എന്നാൽ അനേക അനേക പ്രാവശ്യം,
I quote this verse and go into the pulpit.
ഞാൻ പ്രസംഗപീഠത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഈ വാക്യം ഞാൻ ഉദ്ധരിക്കും.
Psalm
സങ്കീർത്തനം
71 verse 16
16th vakyam.
I will come with the mighty deeds of the Lord God.
Njan Yehovayaaya Kartavinte veerya pravartigalodu koode varum.
Or in one version it says, I will go in the strength of the Lord my God.
Allengil otte vakyam ingane parayam, Kartavinte shaktiyode njan pogum.
And I say further,
adine thudarnnu njan parayum,
Lord, verse 17, you have taught me from my youth.
17th വാക്യം, ദൈവമേ എന്റെ ബാല്യം മുതൽ നീ എന്നെ
ഉപദേശിച്ചു.
ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ
അറിയിച്ചിരിക്കുന്നു.
വാക്യം, ഇപ്പോൾ എനിക്ക് പ്രായമാകുമ്പോൾ വാർദ്ധക്യവും നരയുമുള്ള കാലത്തും
എന്നെ
ഉപേക്ഷിക്കരുതേ കർത്താവേ,
until I declare your power to this generation.
ഈ തലമുറയോട് വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെ അറിയിക്കുവോളം, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുത്. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു, മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ?
ഓൾ ഓഫ് അസ് മസ്റ്റ് ബി എ ടെസ്റ്റിമണി ടു അതേഴ്സ് ദാറ്റ് ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ലിവിംഗ് ടുഡേ.
വേദപുസ്തകത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമായിരിക്കണം പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം.
വി കൻ ബിൽഡ് എ ചർച്ച് ഇൻ എ പൂർ കൺട്രി ലൈക് ഇന്ത്യ എക്സാക്ട്ലി ലൈക് ദോസ് അപ്പോസ്റ്റിൽസ് ബിൽറ്റ് ഇൻ ദ സെഞ്ചുറി.
ആദ്യ നൂറ്റാണ്ടിൽ സഭകളെ സ്ഥാപിച്ചതുപോലെ ഇന്ത്യ എന്ന പാവപ്പെട്ട ഈ രാജ്യത്തിൽ നമുക്ക് സഭകളെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു.
വിതൌട്ട് ഡിപെൻഡിംഗ് ഓൺ അമേരിക്ക ഓർ എനിബഡി,
അമേരിക്കയിലോ മറ്റ് ആരെയും ആശ്രയിക്കാതെ സഭകൾ സ്ഥാപിക്കുവാൻ
കഴിയുമെന്ന്
നമ്മുടെ ആവശ്യങ്ങൾ ആരോടും പറയാതെ
trusting God,
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്.
And God opens many ways,
ദൈവം പല വഴികളെ തുറക്കുന്നു.
You know, there are many churches which will not allow me to preach there.
പല സഭകൾ അവിടെ പ്രസംഗിക്കുവാനായിട്ട് എന്നെ അനുവദിക്കാറില്ല.
Many
പല പല സഭകൾ,
many brethren Pentecostal, so many other assemblies,
പല ബ്രദറിൻ പെന്തക്കോസ്ത് സഭകൾ, മറ്റ് പല അസംബ്ലികൾ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കില്ല.
But see what God did in the last few years.
എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളിൽ ദൈവം ചെയ്തത് നിങ്ങൾ കണ്ടു.
He opened up the internet.
ഇന്റർനെറ്റിലൂടെ ഈ സന്ദേശങ്ങൾ ലോകം മുഴുവൻ
പകർന്നു. Thousands of messages are on the internet.
ആയിരക്കണക്കിന് നമ്മുടെ സന്ദേശങ്ങൾ ഇന്റർനെറ്റിലുണ്ട്.
Young people in all these churches are listening to our message in their home.
ഇന്ന് ഈ സഭകളിലൊക്കെയുള്ള ചെറുപ്പക്കാർ അവരുടെ വീട്ടിലിരുന്ന് നമ്മുടെ സന്ദേശങ്ങൾ കേൾക്കുന്നു.
So God has bypassed all these preachers and pastors who will not allow us to preach and reach the young people there.
ഈ നമ്മെ അവരുടെ സഭകളിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് തടയുന്ന ഈ പാസ്റ്റർമാരെയും മുതിർന്ന ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരുടെ അടുക്കലേക്ക് ഈ സന്ദേശങ്ങൾ എത്തുവാൻ ഇന്റർനെറ്റിനെ ദൈവം
ഉപയോഗിച്ചു.
ഈ ചെറുപ്പക്കാര് സാക് പൂനിനെ ശ്രദ്ധിക്കുന്നു എന്ന് പാസ്റ്റർമാരോട് പറയാതെ രഹസ്യമായിട്ട് അവർ വീട്ടിൽ നിന്ന് കേൾക്കുന്നു. അവർ എന്നാൽ അത് കേൾക്കുകയും അവര് ഗൌരവമുള്ള ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്യുന്നു.
ഐ വാസ് കമ്മിങ് ടു Kottayam 2 days ago in the flight.
ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തേക്ക് വിമാനത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ,
sitting in Bangalore airport.
ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു.
My wife and I.
ഞാനും എന്റെ ഭാര്യയും.
One man I have never met came to me.
ഞാൻ ഒരിക്കലും കാണാത്ത ഒരു വ്യക്തി എന്റെ അടുക്കലേക്ക് വന്നു.
Brother Zack.
സഹോദരൻ സാക്ക്.
You don't know me.
നിങ്ങൾക്ക് എന്നെ അറിയില്ല.
15 years I have been listening to you regularly on the internet.
50.
15 years I've
been listening to you. 15 varshamayi njan thudarmanamayi thangalde sandesham internetil kettukondirikkunnu.
Initially on CDs, now on the internet.
Aadhi njan CD ilana kettu thodangiyathu, ippol njan internetil kelkkunnu.
I have been so blessed.
Njan valare anugrahikkappettittundu.
And he said there are many others like me.
Enne pole mattu palarum undu ennu adheham paranju.
Praise the Lord.
Njan adheyathodu paranju praise the Lord.
Once in a while I hear a testimony like that that encourages me that God is reaching out to many people.
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്ന ചില സാക്ഷ്യങ്ങൾ ദൈവം അനേകരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നു എന്നുള്ളത് എന്നെ
ഉത്സാഹിപ്പിക്കുന്നു.
ഞാൻ നിങ്ങളോട് പറയുന്നത്,
we are not orphans.
നാം അനാഥരല്ല.
He is at my right hand.
അവൻ എന്റെ വലത്തുഭാഗത്തുണ്ട്.
Nothing can harm me.
ഒന്നും എനിക്കെതിരെ ഒരു
ദ്രോഹവും
ഞാൻ കുലുങ്ങി പോവുകയില്ല.
Even if a doctor makes a mistake on your body in the hospital,
ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ നിങ്ങളുടെ ശരീരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും,
or give you a wrong medicine,
നിങ്ങൾക്ക് തെറ്റായ ഒരു മരുന്ന് തന്നാൽ,
your father is there at your right hand,
നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വലത്തുഭാഗത്തുണ്ട്.
Don't get angry with the doctor.
ഡോക്ടറോട് നിങ്ങൾ കോപിക്കേണ്ട.
Just thank the Lord and you'll be healed.
നിങ്ങൾ ദൈവത്തിന് നന്ദി കരയിക്കുക, നിങ്ങൾ സൗഖ്യമാകും.
Be encouraged.
നിങ്ങൾ ഉത്സാഹിക്കപ്പെടുക. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗസ്ഥനായ പിതാവേ,
help us to live as more than conquerors on this earth.
ഈ ഭൂമിയിൽ കർത്താവെ ജയാളികളായി കർത്താവെ ജീവിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണം.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ.